മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നാം ചർച്ചയ്ക്കെടുത്തിട്ടുള്ളതായ വിഷയം ഹജ്ജിന്റെ ചരിത്രം എന്നതാണ്. ഹജ്ജ് ചരിത്രം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് കഅബ പറയേണ്ടി വരും. കഅബയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സ്മരിക്കേണ്ടി വരും, പറയേണ്ടി വരും. ഈ മൂന്ന് കാര്യവും യോജിപ്പിച്ച് ഘടിപ്പിച്ച് പറയേണ്ടതായ കാര്യങ്ങളാണ് ഹജ്ജ് ചരിത്രം എന്ന സബ്ജക്ട് വിശദീകരിക്കുന്ന വേളയിൽ. യഥാർത്ഥത്തിൽ വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെയും തിരുസന്നത്തിലൂടെയും നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വിശുദ്ധ ഹജ്ജ് കർമ്മം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കാണിച്ചു തന്നു എന്ന അതിന് പുറമെ അതിൽ നിന്നിട്ട് ചില അമലുകൾ, അത് സഈ പോലോത്ത അല്ലെങ്കിൽ കല്ലേറ് പോലോത്ത ചില അമലുകളെക്കുറിച്ചെല്ലാം നമുക്ക് ചരിത്രത്തിലൂടെ കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ ഖുർആനിലൂടെയും ഹദീസിലൂടെയും, ഖുർആനിലൂടെ തവാഫ് പോലെ ഉദാഹരണത്തിന്, അതുപോലെ തന്നെ ഖുർആനിലൂടെ തന്നെ അറവ് പോലെ, അപ്രകാരം ഹദീസിലൂടെ സഈ പോലോത്തതായ കാര്യങ്ങൾ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നാം മനസ്സിലാക്കി വരുന്നതും പഠിച്ചു വരുന്നതും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും നാം ഇപ്പോൾ ഹജ്ജ് സീസണിലാണ് എന്നതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ളതായ ഒരു സബ്ജക്ട് ചർച്ച ചെയ്യുക എന്നത് വളരെ പ്രസക്തിയുള്ളതായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാം ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചരിത്രത്തിലൂടെ അറിയപ്പെട്ട് ജനങ്ങൾ പറഞ്ഞു വരുന്ന ഗ്രന്ഥങ്ങളിൽ കയറിക്കൂടിയതായ കാര്യങ്ങളിലേക്ക് സൂചന നൽകിയും കൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. അഥവാ കഅബം നിർമ്മിക്കപ്പെട്ടത് ആദമിലൂടെ, അല്ലെങ്കിൽ അവർക്ക് മുമ്പ് മലക്കുകളിലൂടെ, അവർക്ക് ശേഷം ചില നബിമാരിലൂടെ എന്നും, ആദം അലൈഹി ഇസ്ലാം ധാരാളം ഹജ്ജ് ചെയ്തു എന്നും, അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മുമ്പ് തന്നെ ഇവിടെ പല രൂപത്തിലും ഹജ്ജുണ്ടായിരുന്ന ശൈലി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നതായ ചരിത്ര ഗ്രന്ഥങ്ങൾ ധാരാളം കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതായ വേളയിൽ നാം ഖുർആനിനെയും സുന്നത്തിനെയും ആസ്പദമാക്കിയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഖുർആനും സുന്നത്തും പറഞ്ഞതിലപ്പുറം വിട്ടുകടക്കാൻ സാധിക്കുന്നതല്ല, പാടുള്ളതും അല്ല. അതുകൊണ്ട് തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീറിൽ പറഞ്ഞതുപോലെ അവകളെല്ലാം യഥാർത്ഥത്തിൽ ഇസ്രായിലിയാത്തിൽപ്പെട്ടതാണ്, അവകളെല്ലാം ഇസ്രായേലികളിലൂടെ നമ്മളിലേക്ക് വന്നതായ വാർത്തകളാണ്. നമുക്ക് കൃത്യമായിട്ട് കഅബയുടെ ചരിത്രം പറയാനും അപ്രകാരം തന്നെ ഹജ്ജിനെ കുറിച്ച് പറയാനുമുണ്ടെങ്കിൽ അത് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിമിലൂടെയാണ് അലൈഹിസ്സലാം. അവർക്ക് മുമ്പ് എന്ത് സംഭവിച്ചു എന്നതിലേക്ക് യഥാർത്ഥത്തിൽ ഖുർആൻ നൽകുന്ന സൂചനയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് മനസ്സിലാക്കലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ പറയുന്നതായ ചില ശൈലികൾ കാണാവുന്നതാണ്. ലികുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. എല്ലാ ഉമ്മത്തുകൾക്കും നാം മൻസക്കിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൻസക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്നതായ അർപ്പണങ്ങൾ, അപ്രകാരം തന്നെ അറവുകൾ, അതുപോലത്തതായ ഹജ്ജിനെ തൊട്ട് ഹജ്ജിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായ അമലുകൾക്കും മൻസക്കെന്ന് പറയും. അപ്പോൾ അതിൽ നിന്നിട്ട് സൂചനയുണ്ട് മുമ്പുള്ളതായ ഉമ്മത്തുകളിൽ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ അമലുകൾ ചെയ്യാൻ അള്ളാഹു കീർത്തിച്ചിട്ടുണ്ടായിരുന്നു അവരോട് എന്ന സൂചനയുണ്ട്. എന്നല്ലാതെ നാം ഇപ്പോൾ ചെയ്യുന്ന രൂപത്തിലുള്ളതായ കഅബയെ തവാഫ് ചെയ്യുക, അപ്രകാരം തന്നെ ഉംറയ്ക്കും ഹജ്ജിനും നിയ്യത്ത് ചെയ്തുകൊണ്ട് മക്കയിലേക്ക് വന്നുകൊണ്ട് റസൂല് പഠിപ്പിച്ച രൂപത്തിലുള്ള ശൈലി കാട്ടുക, ഇത് മറ്റുള്ളതായ ഉമ്മമോളിൽ ഇബ്രാഹിമിന് മുമ്പുണ്ടായോ ഇല്ല എന്നത് കൃത്യമായി പറയാൻ നമുക്കൊണ്ട് സാധിക്കുന്നതല്ല. അത് കൊണ്ട് തന്നെ നാം ചർച്ചക്കെടുക്കുന്നതായ ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽക്കുള്ളതായ ഹിസ്റ്ററിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം വിശുദ്ധ കാബയെ കെട്ടാൻ വേണ്ടി വന്നതായ രംഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതും അതിന്റെ വിശദാംശവും എല്ലാവർക്കും പരിചയമുള്ളതാണ് എങ്കിലും നാം ഇപ്പോൾ പറയുന്നത് ഹജ്ജ് ചരിത്രമായതുകൊണ്ട് അവകളുടെ വിശദീകരണം ഇവിടെ അല്പം നൽകേണ്ടി വരുന്നു. എന്നാൽ അതിനു മുമ്പൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശഭൂമിയെ റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചയിട മുതൽക്ക് തന്നെ മക്ക ഹറമാക്കിയിട്ടുണ്ട് എന്നതായ പദപ്രയോഗം മക്കയിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയതായ ശൈലി ബുഖാരിയിലും മുസ്ലിമുകളും കാണാവുന്നതാണ്. അത് യഥാർത്ഥത്തിൽ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിമിന്റെ നാവിലൂടെയാണ് മക്കയുടെ ഹറം എവിടെ മുതലാണ് ആരംഭിക്കുന്നത് എന്നത് നിർണയിക്കപ്പെട്ടത് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം വരികയുമുണ്ടായി. അപ്പോൾ ആ രണ്ട് ഹദീസിൽ പരസ്പര വിരുദ്ധമായി നമുക്ക് തോന്നുന്ന കാര്യമല്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപനം മുമ്പ് തന്നെ ഭൂമിയെ സൃഷ്ടിച്ചയിട മുതൽക്ക് തന്നെ മക്കയെ പവിത്രതയുള്ള ഭൂമിയായി അള്ളാഹ് പ്രഖ്യാപിച്ചു എന്നും അത് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ നാവിലൂടെയാണ് അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് നിർണയിക്കപ്പെട്ടത് എന്നും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഹജ്ജ് നിർബന്ധമാക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത ഭൂമിയുടെ പവിത്രത പണ്ട് തന്നെ ആകാശഭൂമിയെ സൃഷ്ടിച്ച മുതൽക്ക് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ സംഭവം നമ്മെ സഹായിക്കുന്നു. എന്നാൽ നാം ഇപ്പോൾ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബയെ കെട്ടിയതായ വാർത്തയെക്കുറിച്ച് അള്ളാഹു പറയുന്നതായ ശൈലിയിലേക്ക് മടങ്ങാം. അള്ളാഹു പറയുന്നു, ഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ സംഭവം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി വിശുദ്ധ കഅബയെ നിർമ്മിക്കുകയുണ്ടായി. ഈ സംഭവത്തെക്കുറിച്ച് അള്ളാഹു വേറൊരു ശൈലിയിൽ ഖുർആൻ പറയുന്നത് കേൾക്കുക. വൈദ് ബവ്വഅന, അതാണ് ഞാൻ ആദ്യം മോദി വെച്ചതായ ആയത്ത്. വൈദ് ബവ്വഅന ലിഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, എവിടെയാണ് നിങ്ങൾ കഅബം കെട്ടേണ്ടത് എന്ന് നാം സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ മുതൽ കഅബം അതിന്റെ തറ അവിടെ മുതൽ ആരംഭിക്കാൻ കെട്ടിപ്പടുത്താൻ ആരംഭിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയതായ സംഭവത്തെ നിങ്ങൾ സ്മരിക്കണമെന്നുള്ള പറഞ്ഞതോടുകൂടി എന്താണ് അവിടെ സ്മരിക്കാൻ വേണ്ടി ഉണർത്തിയത്? ഇബ്രാഹിം മക്കാൻ ബൈത്ത് അല്ലാത്തു ശരിക്കു ബി ഷൈ ആ, നിങ്ങൾ അഥവാ ഇബ്രാഹിമേ നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കുചേർക്കാൻ പാടില്ല. അപ്പോൾ കഅബയെ കെട്ടാൻ വേണ്ടിയുള്ള പ്രധാന ലക്ഷ്യമായിട്ട് കഅബ കെട്ടുന്നതിന് മുമ്പ് പറഞ്ഞതായ സംഭവമാണ് ശിർക്ക് പാടില്ല എന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ആയത്തിലൂടെ വിവരിച്ചു. അതേ സന്ദർഭത്തിൽ അതേ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബയെ ഇസ്മായിലോട് കൂട്ടി കെട്ടിയതായ വാർത്ത പറയുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ശൈലിയാണ് നമ്മോട് പറയുന്നത്. അതെന്താണ്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം എന്നതായ ആ പ്രാർത്ഥന. എന്നാൽ ഈ കഅബയെ കെട്ടാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നതായ വരവേൽപ്പിനെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നതും ബുഖാരിയിലും അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉള്ളതായ വിശദീകരണം നിങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കും ശ്രോതാക്കൾ എല്ലാവരും. എന്നാലും നമുക്ക് ഓർമ്മ പുതുക്കാം, ഹജ്ജ് സീസൺ ആയതുകൊണ്ട് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് വിശുദ്ധ ഭൂമിയാകുന്ന മക്കയിലേക്ക് പല തവണ വന്ന അക്കൂട്ടത്തിൽ ഒരു തവണ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അദ്ദേഹം പ്രായം തികഞ്ഞതിന്റെ ശേഷം അവരോട് അള്ളാഹു എന്നോട് കീർത്തിച്ചിട്ടുണ്ട് കഅബം കെട്ടാൻ, അതുകൊണ്ട് നാം ഒന്നിച്ച് സഹകരണത്തോടുകൂടി അങ്ങുമിങ്ങും സഹായ സഹകരണത്തോടുകൂടി നമുക്കത് പ്രവർത്തിച്ചൂടെ, നമുക്കത് ചെയ്തൂടെ, നമുക്ക് ആരംഭിക്കല്ലേ എന്ന് ചോദിക്കുകയും അങ്ങനെ രണ്ടുപേരും ആ പ്രവർത്തനം നടത്തുകയും ചെയ്തു. ആ കഅബം കെട്ടുക എന്ന മഹത്തായ പ്രവർത്തനം, മഹത്തായ ത്യാഗം, കാരണം നിങ്ങൾക്കറിയാം കഅബ ഉള്ളതായ സ്ഥലം മരുഭൂമിയും അല്ലെങ്കിൽ പാറയും പർവ്വതവും മാത്രമുള്ളതായ സ്ഥലമാണ്. അങ്ങനെയുള്ള പാറകളെ തകർത്തി അല്ലെങ്കിൽ പൊട്ടിച്ച് അല്ലെങ്കിൽ കഷ്ണം കഷ്ണമാക്കി അതിനെ ചെത്തിയെടുത്ത് ആ കഅബത്തിൽ ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ള വലിയ ഭീമമായ കല്ലുകളെ അതിനെ ഇബ്രാഹിമും ഇസ്മായിലും ചെത്തിക്കൊണ്ടുവന്നിട്ട് ആ കഅബയെ ആ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ 4000 പരം വർഷങ്ങൾക്ക് മുമ്പ് കെട്ടുക എന്നത് മഹാ പ്രയാസമുള്ള കാര്യമാണ്. അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല സൂചന നൽകുന്നു. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള ഭാഗം അവിടേക്കാണ് നാം കൂടുതൽ ഊന്നേണ്ടത്, അവിടെയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. അതെന്താണ്? അന്തഹിറ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വർറുക്അഇ സുജൂദ്. എന്റെ വീടിനെ നിങ്ങൾ ശുദ്ധീകരിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് എന്നതാണ്. അപ്പോൾ ഈ തവാഫ് എന്നതായ ഈ പ്രവർത്തനം, ഈ വിശുദ്ധ കഅബം നിർമ്മിച്ചതിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല ആ കഅബ നിർമ്മിക്കാനുള്ള ലക്ഷ്യം അത് നാം നേരത്തെ കേട്ടതുപോലെ ഷിർക്ക് നിർമാർജനമാണ്. പിന്നെ രണ്ടാമതായിട്ട് തവാഫും, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കാബയുടെ പരിസരത്തിൽ കാബം കെട്ടുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലത്ത് കാബം കെട്ടണമെന്ന് അവർക്ക് വിവരം കിട്ടിയ ശേഷം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ ഭാര്യ ഹാജർ അലൈഹിസ്സലാമിനെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഉപേക്ഷിച്ചു പോയതായ രംഗത്തിൽ ആ സന്ദർഭത്തിൽ അവരോട് വിട വാങ്ങിപ്പോയി അല്പം മുമ്പോട്ട് ചെന്ന ശേഷം പർവ്വതത്തിന്റെ മീതെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയ്യതി വിവാദിൻ ഗൈറി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. ഞാൻ കെട്ടാൻ പോകുന്നതായ മുൻകൂട്ടി വിവരം അറിയിച്ചതുകൊണ്ടായിരിക്കാം ആ വിശുദ്ധ മുഹറമായ വീട്ടിന്റെ പരിസരത്തിൽ എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യയെ, എന്റെ കുട്ടിയെ ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ്. എന്തിനാണ്? റബ്ബന ലിയുഖീമുസ്സല, അവർ നമസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ വേണ്ടിയാണ് എന്നതുകൂടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്ത് അതിനുശേഷമാണ് അവർക്ക് വേണ്ടി, മക്കയിൽ താമസിക്കുന്നവർക്ക് വേണ്ടി, മക്കയിൽ വരുന്നവർക്ക് വേണ്ടി, ലോകത്തിലുള്ള മനുഷ്യരാശിക്ക് വേണ്ടിയെല്ലാം ഫലപ്രദമാകുന്ന രൂപത്തിലുള്ളതായ ആ വിശാലമായ പ്രാർത്ഥന മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് റബ്ബന ലിയുഖീമുസ്സല എന്ന ആ ലക്ഷ്യം പറഞ്ഞ ശേഷം. അപ്പോൾ മൂന്ന് ലക്ഷ്യം നാം പഠിച്ചു. ഒന്നാമത്തത് ശിർക്ക് നിർമാർജന കേന്ദ്രമാവുക, രണ്ടാമത്തത് തവാഫ് ചെയ്യുന്ന കേന്ദ്രമാവുക, പിന്നെ മറ്റേ ആയത്തിലൂടെ വൽ ആകിഫിന എന്നല്ലാഹു പറയുന്നുണ്ട്, അഥവാ ഇഹ്തികാഫ് ചെയ്യുന്നവർ ആ കഅബത്തിന്റെ പരിസരത്തിൽ ഉണ്ടാവുക. അപ്രകാരം തന്നെ നാലാമതായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകിയതും ഫുഖഹാക്കളുടെയും പണ്ഡിതന്മാരുടെയും മുഹദ്ദിസുകളുടെയും നമ്മുടെ സലഫ് സാലിഹുകളുടെയും നിഗമനമനുസരിച്ചിട്ട് ഈ കേട്ടതായ ആരാധനകളിലെല്ലാം മുഖ്യമായ ആരാധനയാണ് ഇബ്രാഹിം പ്രാർത്ഥനയിൽ മുൻഗണന നൽകിയതായ ആ ഭാഗം, അതാണ് നമസ്കരിക്കുക എന്നത്. എന്നാൽ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു വ്യക്തമായിട്ട് സൂറത്തുൽ ബയ്യിനയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഉമമുകളും പണ്ട് കഴിഞ്ഞവരെല്ലാം നമസ്കരിച്ചിരുന്നു എന്ന്. അപ്രകാരം തന്നെ എല്ലാ ഉമമുകളും സക്കാത്ത് കൊടുത്തിരുന്നു എന്ന്. അപ്രകാരം തന്നെ സൂറത്തുൽ ബഖറയിൽ എല്ലാ ഉമമുകളും എല്ലാ സമുദായങ്ങളും പണ്ട് തന്നെ നോമ്പ് പിടിച്ചിരുന്നു എന്ന്. അപ്പോൾ സക്കാത്തും നോമ്പും അപ്രകാരം തന്നെ നമസ്കാരവുമെല്ലാം എല്ലാ ഉമമുകളിലും ഉണ്ടായി എന്നതുപോലെ മൻസക്കിലേക്ക് റബ്ബ് സൂചന നൽകിയത് ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ ആയത്തിലൂടെയാണ്. വേറെയും ആയത്തുകളുണ്ട് അത് അർത്ഥത്തെ കുറിക്കുന്നതായ ആയത്ത്, ലികുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ആടുകളെ അല്ലെങ്കിൽ പശുക്കളെ അല്ലെങ്കിൽ ഒട്ടകങ്ങളെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അറുത്തുകൊണ്ട് അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അറക്കലിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടാനും അള്ളാഹുവിന് സമർപ്പണം നടത്തുവാനും അള്ളാഹുവിനെ ആരാധിക്കുവാനും നാം വഴികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, രൂപങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ശൈലികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് റബ്ബ് പറയുന്നു. പിന്നെ റബ്ബ് നമ്മളോട് കൽപ്പിച്ചു വിശുദ്ധ ഫുർഖാൻ അലീമിൽ ലിക്കുല്ലിൻ ജഅൽനാ മിൻഹും ശിർഅത്തൻ വമിൻഹാജ, അവരിൽ നിന്നിട്ട് ഓരോ വിഭാഗത്തിനും നാം ശരീഅത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മോട് കൽപ്പിച്ചു എന്ത്? വസുമ്മ ഔഹൈന ഇലൈക അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, നിങ്ങളോട് ഞാൻ ഇറക്കിയത് മുഹമ്മദെ, ഈ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം എന്നതാണ്. അപ്പോൾ ആ മില്ലത്തിന്റെ പ്രധാന ഭാഗമാണ് എന്ത്? ഷിർക്ക് നിർമാർജന കേന്ദ്രമാക്കി കഅബത്തിനെ കാണുക, കഅബത്തിനെ മുന്നിട്ടിട്ട് നമസ്കരിക്കുന്നതായ ശൈലി ഉണ്ടാവുക, അപ്രകാരം കഅബത്തിനെ തവാഫ് ചെയ്യുക, കഅബയില് ഇഹ്തികാഫ് ഇരിക്കുക, അപ്രകാരം തന്നെ അള്ളാഹുക്ക് വേണ്ടി അറവ് നടത്തുക എന്നീ കാര്യങ്ങളിലേക്കെല്ലാം ഈ ആയത്തുകളുടെ സൂചന നൽകപ്പെട്ടു എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ഒരു ശൈലിയിൽ അല്ലെങ്കിൽ മറ്റൊരു ശൈലിയിൽ ഹജ്ജ് തുടങ്ങി വെച്ചത്. അതിനു മുമ്പുള്ളതായ ഹജ്ജിന്റെ ശൈലി അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇബ്രാഹിം നബി മുതൽക്കുള്ളതായ ഹജ്ജ് തന്നെ അവിടെ തവാഫ് ഉണ്ടായിരുന്നു എന്നതും അവിടെ അറവുണ്ടായിരുന്നു എന്നതും അല്ലാതെ അതിൽ കൂടുതലായിട്ട് നമുക്ക് ചില ഹദീസുകളിലൂടെ കാണാൻ സാധിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജ് കർമ്മമായിട്ട് ചെയ്തതല്ല, അപ്രകാരം തന്നെ ഹാജർ അലൈഹിസ്സലാം ഹജ്ജ് കർമ്മമായിട്ട് ചെയ്തതല്ല, അവര് അള്ളാഹുവിന് സമർപ്പിച്ച ത്യാഗങ്ങളിൽപ്പെട്ടതാണ് അത്. അതിൽപ്പെട്ടതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനെ അറക്കാൻ പോയതായ ശൈലിയും. ആ സന്ദർഭത്തിൽ ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ദഹബി ശരിയാണെന്ന് സ്ഥിരീകരിച്ചതായ ഹദീസാകുന്ന ഹദീസിൽ കൂടി വന്നതായ ആ അറക്കാൻ വേണ്ടി പോകുന്നതായ രംഗത്തിൽ പിശാച് പഴപ്പിക്കാൻ വേണ്ടി, അതിൽ നിന്നിട്ട് വ്യതിചലിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നും ആ പരിശ്രമിച്ച സ്ഥലങ്ങൾ മൂന്ന് സ്ഥലങ്ങളായിട്ട് ജംറത്തുൽ അഖബ, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ സുഹറ എന്നീ സ്ഥലങ്ങളാണ് ഏകദേശം എന്നും അവിടെയാണ് പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പിശാചിനെ കല്ലെറിയുകയും അവിടെ അവൻ നിന്ദ്യപ്പെടുകയും നിസ്സാരപ്പെടുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തതായ രംഗങ്ങളൊക്കെ ഈ പറഞ്ഞതായ ഹദീസിൽ എന്ന മർഫുവായിട്ടാണ് ഹദീസിനെ ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഹജ്ജായിട്ടല്ല പിന്നെയോ അള്ളാഹ്ക്ക് ചെയ്യുന്ന ത്യാഗമായിട്ടാണ് മകനെ അറക്കാൻ വേണ്ടി പോയതായ സന്ദർഭത്തിൽ അപ്രകാരം തന്നെ മകൻ അറക്കാൻ പോയതായ രംഗത്തിൽ തന്നെ സംഭവിച്ചതായ സംഭവത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറക്കാൻ വേണ്ടി ഒരുങ്ങിയതായ രംഗത്തിൽ ആ പരീക്ഷണത്തിൽ മഹാപരീക്ഷണമായിരുന്നു എന്ന് അള്ളാഹ് തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മഹാപരീക്ഷണത്തിൽ മഹാവിജയം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേറുകയും വിജയം കൈക്കൊള്ളാൻ സാധിക്കുകയും അപ്രകാരം മകൻ ആകുന്ന ഇസ്മായിലും അള്ളാഹ്ക്ക് കീഴടങ്ങുകയും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴടങ്ങുകയും ചെയ്തതായ രംഗങ്ങളൊക്കെ ഖുർആൻ വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ നിന്നും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വാനലോകത്തിൽ നിന്നിട്ട് ഖുർബാൻ ഇറക്കുകയും അതിന് പകരം മകന് പകരം ഫലമ അസ്ലമ വതല്ലഹു ലിൽജബീൻ ഫനാദീനാഹു അയ്യാ ഇബ്രാഹിം ഫത സദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന ആയത്തിലൂടെ അള്ളാഹു പറയുന്ന ശൈലിയാണല്ലോ പലർക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്ക് ഞാൻ നീട്ടി പറയുന്നില്ല, കാരണം പരത്തി പറയാൻ നമ്മുടെ ടൈം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിലിന്റെ മുഖം താഴ്ത്തിയും കൊണ്ട് കവഴ്ത്തി കടത്തി എന്നിട്ടാണ് അറക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. കാരണം മുഖം കാണുമ്പോൾ അറവിൽ നിന്നിട്ട് വ്യതിചലിപ്പിക്കാനുള്ളതായ വല്ല സൂചനയും വല്ല അവർക്ക് പ്രയാസമുണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കണ്ടതായ ശൈലിയാണത്. ഏതായാലും ഈ സംഭവത്തിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അറക്കാൻ വേണ്ടി പ്രത്യേക ജീവന ആടിനെ സ്വർഗത്തിൽ ഇറക്കുകയും അതിന് പകരം കുർബാനായിട്ട് മഹാ അറക്കുന്ന സാധനം എന്ന് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചതായ ആ ദിബ്ഹ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കി കൊടുക്കുകയും അതിന് പകരം അറക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നെ നാം നമ്മുടെ ശറഇൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ അനിത്തബിയ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞതിനെ റസൂലുള്ളാഹ് നടപ്പാക്കി കാണിച്ചു തന്നതിൽപ്പെട്ടതാണ് ഈ ബലി പെരുന്നാൾ വരുമ്പോൾ ഓരോരുത്തരും ഹാജിമാരാണെങ്കിൽ ഹജ്ജിന്റെ പേരിൽ, അല്ലാത്തവരാണെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ ഉദുഹിയ എന്ന പേരിൽ അറക്കുന്നതായ അറവ്. ഇത് യഥാർത്ഥത്തിൽ പണ്ട് തന്നെ അറവ് അള്ളാക്കാവുക എന്ന സംഭവം പണ്ട് തന്നെ ഉള്ളതാണ് എന്ന് ഖുർആനിൽ പലയിടങ്ങളിലുമുണ്ട്. അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ ഓതിയതായ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ കഅബയെ കെട്ടാൻ വേണ്ടി വരുന്നതിന് മുമ്പായി മഹദിയായ ഹാജർ അലൈഹിസ്സലാമിനെ അവിടെ മക്കയിൽ ഉപേക്ഷിച്ചു പോയതായ രംഗത്തിൽ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ്സലാ എന്നതായ ആ പ്രാർത്ഥന അവിടുന്ന് പ്രാർത്ഥിച്ചതായ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഭാര്യയോട് അനുവാദം ചോദിച്ച രംഗങ്ങളൊക്കെ ഇവിടെ സ്മരണീയമാണ്. അതിൽ ഭാര്യ റളിയല്ലാഹു അലൈഹിസ്സലാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അഹ്ലി ബൈത്തിൽപ്പെട്ടവരാണല്ലോ ആ ഭാര്യ ഹാജർ അലൈഹിസ്സലാം. അവരോട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനുസരണമാണോ പോകുന്നത് അല്ല അള്ളാഹ്ന കൽപ്പനയോട് കൂടിയാണോ എന്ന് ചോദിക്കുകയും അള്ളാഹ്ന കൽപ്പനയോട് കൂടിയാണ് എന്ന് അറിഞ്ഞപ്പോൾ ഇന്നല്ലാഹു ലാ യുളയ്യുന അബദ അല്ലാഹ് പാഴാക്കി കളയുന്നതല്ല എന്ന് പറയുകയും ചെയ്തതായ ആ തവക്കുലിന്റെ റിസൾട്ടായിട്ട് ആ ബരമേൽപ്പിക്കൽ, ആ അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം, ആ ഈമാൻ, ആ യഖീൻ, അതിന്റെ റിസൾട്ടായി അതിന്റെ നെറ്റീജയായിട്ട് നാം കണ്ടതാണ് ഈ മഹദി അവരുടെ മകന് പാലൂട്ടാൻ സാധിക്കാതെ വരുമ്പോൾ, വെള്ളമില്ലാതെ വരുമ്പോൾ, പ്രയാസപ്പെട്ട് വരുമ്പോൾ, ഒന്നുമില്ലാതെയായ സന്ദർഭത്തിൽ അവര് ആ സഫയുടെയും മറുവയുടെയും 400 മീറ്റർ വീതി വരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ രണ്ട് പർവ്വതത്തിന്റെ ഇടയിൽ ആ താഴ്വരയിൽ ഓടി 7 പ്രാവശ്യം അങ്ങുമിങ്ങും ഓടി എന്നിട്ട് അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഈ ചെയ്തതായ യത്തത്തിനും തവക്കലിനും പകരമായിട്ട് നൽകിയതായിരുന്നു സംസം. അത് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ പലരും അവരുടെ കാലിടിച്ചത് ഇടിച്ചിടം മുതലാണ് ആ വെള്ളം പൊട്ടിയത് എന്ന് പറയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിലൂടെ അടിച്ചതായ അടിയിലൂടെയാണ് ആ വെള്ളം പൊട്ടിയത്. അതേ സന്ദർഭത്തിൽ മഹദിയായ നമ്മുടെ നേതാവായ ഹാജർ അലൈഹിസ്സലാം അതിനെ അവിടെ തടാകമുണ്ടാക്കി ഉണ്ടാക്കി, തടസ്സമുണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് മക്ക മുഴുവനുമായി നിറഞ്ഞിരുന്നേനെ സംസമിലൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസും ഇവിടെ സ്മരണീയമാണ്. അതിന്റെ തുടക്കം തന്നെ റഹിമല്ലാഹു ഹാജർ, ഹാജറിനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം വിവരിക്കുന്നത്. ഈ സംഭവത്തോടൊപ്പം റസൂൽ കൂട്ടിച്ചേർത്തതായ വാക്കാണ് എന്ത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചെയ്യുന്നതായ സഈ അത് നമ്മുടെ നേതാവായ ഹാജർ ചെയ്തതായ സഈയാണ്. അപ്പോൾ ഹാജർ അലൈഹി സലാം യഥാർത്ഥത്തിൽ വേറൊരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തതായ സഈയായിരുന്നു. സഈ എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കാന്ന് അതിന്റെ അർത്ഥം. ആ പ്രയത്നം വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അതും അല്ലാഹുവിന് വേണ്ടി തന്നെ. ഇപ്പോൾ അത് ഒരു ഇബാദത്തായി നമുക്ക് മാറാൻ മാറ്റിത്തരുകയും ചെയ്തു എന്നർത്ഥം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം തുടങ്ങി കെട്ടിയതായ വിശുദ്ധ കഅബത്തിന്റെ പരിസരത്തിലൂടെ അവർ ചെയ്തതായ ത്യാഗം, അവർ ചെയ്തതായ യത്നങ്ങൾ, അവർ ചെയ്തതായ പ്രവർത്തനങ്ങൾ, അവരർപ്പിച്ചതായ അർപ്പണങ്ങൾ, ഇവകളെല്ലാമാണ് യഥാർത്ഥത്തിൽ നാം ചെയ്തു വരുന്നതായ ഹജ്ജിന്റെ പിന്നിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളും എല്ലാം ഉള്ളത് ഏകദേശം. എന്നാൽ അതേസമയത്ത് പലപ്പോഴും പലരും ബുദ്ധിക്ക് യോജിക്കാത്തതാണല്ലോ, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ വല്ല തെളിവുണ്ടോ, ഇതിന് വല്ല തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് നമ്മുടെ നേതാവ് പണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഗുണമോ ദോഷമോ നിനക്കൊള്ളി ചെയ്യാൻ സാധിക്കില്ല, ലൗല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബലക മാ ഖബ്ബൽതുക അബദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുകയില്ലായിരുന്നേനെ എന്ന് ഹജ്ജർ അസൂദിനോട് പറയുകയും ചെയ്തു. അതോടുകൂടി നമുക്ക് മൊത്തത്തിൽ ഹജ്ജിന്റെ അമലുകളിലെല്ലാം എന്തില്ല, ചരിത്രത്തിലൂടെയോ അല്ലെങ്കിൽ ഇബ്രാഹിം കാട്ടിയതിലൂടെയോ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നമുക്ക് വല്ലതും കൂട്ടിച്ചേർത്ത് പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് അവകാശമില്ല. എന്ത് ഖുർആനിലൂടെ, എന്ത് സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ വന്നു, അവകൾ മാത്രം നമുക്ക് പറയാമെന്നല്ലാതെ ഇല്ലാത്തത് പറയാൻ നമുക്കൊണ്ട് സാധിക്കുന്നതല്ല. നാം ഇല്ലാത്തത് പറയാൻ പാടില്ല നമ്മുടെ മതത്തിൽ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ. പ്രത്യേകിച്ച് ഇത് ദീനിന്റെ കാര്യമാണ്. ദീനിന്റെ കാര്യമാകുമ്പോൾ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് നിർബന്ധമാക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഹജ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ ഹജ്ജ് ആരംഭിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചത് നമുക്ക് രൂപമറിയുകയില്ല. അത് തൗഹീദിലൂടെയാണ് എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്ന തത്വം ഈ വിഷയത്തിൽ നടപ്പാക്കാൻ പറ്റുകയില്ല. പണ്ടുള്ളതായ നമുക്ക് ശറഅല്ല എന്ത് വിഷയത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ ശറഅ ആക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മതത്തിന്റെ ഘടക വിരുദ്ധമാണെങ്കിൽ എന്നല്ലാതെ, നമ്മുടെ ശറഅും മുമ്പുള്ള ശറഅും അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഞാൻ ഒരു ശരീഅത്ത് നൽകി, ആ ശരീഅത്ത് നിങ്ങൾ പിൻപറ്റണം എന്ന് നമ്മോട് ശരീഅത്ത് വിശദീകരിച്ചിട്ട് മുഹമ്മദ് നബിയുടെ ശരീഅത്ത് നൽകിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായുള്ള ബന്ധം പറഞ്ഞ ശൈലി എന്താണ്? അനിത്തബി മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിന്റെ പിന്നിലാണ് നടക്കണം. അതെന്തിലാണ്? തൗഹീദിലൂടെ, ആദർശത്തിലൂടെ, വിശ്വാസത്തിലൂടെ, ആരാധനയിലൂടെ, ആരാധനയുടെ മജ്ജയിലൂടെ. അതിൽ ഏത് നബിയുടെ ഇടയിലും ചേഞ്ചില്ല, വ്യത്യാസമില്ല. ആദം മുതൽ മുഹമ്മദ് വരെ സല്ലല്ലാഹു അലൈഹി അജ്മഈൻ അവരെല്ലാവരും ഈ വിഷയത്തിൽ ഏകീകരിക്കുന്നു എന്നതാണ് സൂറത്ത് അൽ അംബിയ എന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതായ ശൈലി. അപ്പോൾ ആ വിഷയത്തിൽ മാത്രം നാം ഏകീകരിക്കുന്നു എന്നല്ലാതെ ഇബ്രാഹിമിന്റെ കാലഘട്ടം മുതൽ എങ്ങനെയാണ് ചരിത്രത്തിൽ ഹജ്ജ് ഉണ്ടായത് എന്ന് പറയാൻ കൃത്യമായിട്ട് നമുക്ക് സാധിക്കുന്നതല്ല. എന്നാൽ ഹജ്ജ് ഉണ്ടായിരുന്നു. ആ ഹജ്ജ് യഥാർത്ഥത്തിൽ പിൻകാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടം വരുന്നതിന് മുമ്പ് കൃത്രിമമുള്ളതായ ഹജ്ജായി, ഷിർക്ക് നിർമാർജ്ജന കേന്ദ്രത്തിൽ തന്നെ ഷിർക്കിന്റെ ബിംബങ്ങളെയും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റാനുള്ള പരിശ്രമം ഉണ്ടായി. ജുർഹും ഗോത്രക്കാര് ഭരിച്ചതായ കാലഘട്ടത്തിൽ, 1000 വർഷം എന്ന് ചരിത്രം പറയുന്നു ജുർഹുമികൾ ഭരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മുമ്പായിരുന്നു ഈ സംഭവം. ആ കാലഘട്ടത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ശേഷമാണ് ആ സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പാണ് ആ സംഭവം. ആ കാലഘട്ടത്തിൽ കഅബത്തിന്റെ അകത്തിൽ അംറു ഇബ്നു ലുഹൈ എന്നതായ, കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ ഞാൻ ഇവിടെ തന്നെ നെറ്റിൽ കൂടി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അംറു ഇബ്നു ലുഹൈ എന്ന ആ പടുവെട്ടിയായിരുന്നു ആദ്യമായിട്ട് ഹുബൽ എന്ന ബിംബത്തെ ഷാമിൽ നിന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കഅബത്തിന്റെ അകത്ത് നിക്ഷേപിച്ചത്. അപ്പോൾ കഅബത്തിന്റെ പരിസരത്തിൽ തവാഫ് ചെയ്യുന്നവര് അള്ളാഹുവിന്റെ തവാഫ് ചെയ്യുമ്പോൾ വരേക്കും ഷിർക്ക് നിർമാർജ്ജന കേന്ദ്രത്തിന്റെ പരിസരത്തിൽ തവാഫ് ചെയ്യേണ്ട ഗതികേട് ഒരു വിഭാഗം ഉണ്ടാക്കിയിരുന്നു. തഹ്രീഫും തസീഫും ഓരോ കാലഘട്ടത്തിൽ ദീനിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്നതിലേക്ക് തെളിവാണത്. അങ്ങ് അപ്രകാരം തന്നെ മക്കക്കാഫിറുകളുടെ കാലഘട്ടം വന്നപ്പോൾ അത് വളരെ ശക്തിയായിട്ട് നാം പ്രകടമായി കണ്ടതാണ്. എത്രത്തോളം അവർ നഗ്നരായിട്ടാണ് തവാഫ് ചെയ്തിരുന്നത്. ഇത് വെളുക്കാൻ തേച്ച് പണ്ടായി എന്ന് പറഞ്ഞതുപോലെ അവർ നഗ്നരായി തവാഫ് ചെയ്യാൻ കാരണം തന്നെ അവർ തവാഫ് ചെയ്യുന്ന വേളയിൽ കഅബത്തിൽ തവാഫ് ചെയ്യുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണമല്ലോ, ഞങ്ങളുടെ കൂടെയുള്ള വസ്ത്രം ദോഷം ചെയ്ത വസ്ത്രമല്ലേ, വ്യഭിചരിക്കാൻ ഉപയോഗിച്ച വസ്ത്രമല്ലേ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ കള്ളുകുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ വസ്ത്രമല്ലേ, അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ചെയ്യുന്നത് വേണ്ട, അതുകൊണ്ട് നഗ്നരായി ചെയ്യാമെന്നതായ തത്വമാണ് ഹംസി എന്ന ഒരു തത്വവുമായിട്ട് അവർ നടന്നതായ വേളയിൽ അവരുടേതാകുന്ന ഒരു സ്പെഷ്യൽ ഹജ്ജ് ആയിരുന്നു. ആ ഹജ്ജ് അവർ ചെയ്യുന്ന വേളയിൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുകൂടി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയോ അത് പ്രീതിപ്പെട്ടത് കൊണ്ടോ അല്ല, കാരണം ഇസ്ലാമിൽ ആ സന്ദർഭത്തിൽ ഹജ്ജ് നിർബന്ധമായിട്ടില്ല എന്നതുകൊണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സമർപ്പിച്ചതായ ആ പ്രധാനപ്പെട്ട തത്വമാകുന്ന തൗഹീദ് അതിന് യാതൊരു നിലനിൽക്കും കോട്ടം വരുത്താത്ത രൂപത്തിൽ ഹജ്ജിനെ വീണ്ടും മടക്കിയെടുത്തത് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഹിർതർമ്മം വന്നതിന്റെ ശേഷം മക്കക്കാരിലൂടെയും അതിനു മുമ്പുള്ള ജുറുഹുമികളുടെയും കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഹജ്ജിന്റെ ചരിത്രത്തിന്റെ തുടക്കം തൗഹീദായിരുന്നു, അതിന്റെ അവസാനം തൗഹീദായിരുന്നു, ഇന്ന് വരെ തൗഹീദാണ്, ക്യാമത്തുനാൾ വരെ തൗഹീദായി നിലകൊള്ളുകയും ചെയ്യും. ഈ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷമുള്ളതായ മൂസ നബി അലൈഹിസ്സലാമും യൂനുസ് നബി അലൈഹിസ്സലാം അങ്ങനെ ചില നബിമാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ കാണുമ്പോലെ ഇരിക്കുന്നു എന്ന ശൈലിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സഹീഹ് ഹദീസിൽ കാണുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശേഷം ജീവിച്ചതായ നബിമാര് പലരും ഹജ്ജിന് വേണ്ടി വന്നിരിക്കാം, അവർ തവാഫ് ചെയ്തിരിക്കാം, അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് അള്ള പഠിപ്പിച്ച ശൈലിയിൽ ഹജ്ജ് ചെയ്തിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ മഹാനായ ഈസ നബി അലൈഹിസ്സലാം വാനലോകത്തിൽ നിട്ട് ഇറങ്ങിയതിന്റെ ശേഷം അവരിവിടെ വരുമെന്നും എന്നിട്ട് ബീറു റൗഹ എന്ന ആ ഭാഗത്തിൽ കൂടി അവരെ തൽബിയത്ത് ചൊല്ലിയും കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് തൽബിയത്ത് ചൊല്ലിയും കൊണ്ട് അവര് മുഹമ്മദ് നബിയുടെ ഷറഇലുള്ളതായ ആ ഹജ്ജ് നിർവഹിക്കുമെന്നതായ സൂചനയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണുന്നു. എന്ന് മാത്രമല്ല യജൂജു മൗജൂജു വന്നതിന്റെ ശേഷം വരേക്കും ഇവിടെ ഹജ്ജ് നടന്നുകൊണ്ടേ ഇരിക്കും, പിന്നെയും ഉണ്ടാകും ഹജ്ജ്. ഏതുവരെ കഅബത്തിനെ ഒരു മുസ്ലിം ഭൂമിയിൽ ജീവിക്കാത്ത കാലഘട്ടത്തിൽ കഅബത്തിനെ തകർത്തപ്പെടുന്നതായ നിമിഷം വരേക്കും ഇവിടെ ഹജ്ജ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ വിശുദ്ധ കഅബത്തിന്റെ നിർമ്മാണത്തിന് മുമ്പ് തന്നെ മക്കയെ അള്ളാഹു സുബ്ഹാനഹു വതാല പവിത്രതയുള്ള ഭൂമിയാക്കിയിരുന്നു. പക്ഷേ ആ പവിത്രതയുള്ള ഭൂമിയാക്കിയതിനെ റസൂലുള്ളാഹി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെയും കയ്യിലൂടെയുമാണ് അതിനെ കൃത്യമായിട്ട് നിർണയിക്കപ്പെട്ട് ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന്റെ ശേഷം അതേ അടയാളത്തെ തന്നെ വീണ്ടും പുതുക്കി മഹാനായ നബിയുടെ കയ്യാലെ. അതിനുശേഷം പിന്നെ സഹാബാക്കളുടെയും താബിഈങ്ങളുടെയും ഓരോ കാലഘട്ടത്തിലും നമ്മുടെ നേതാക്കൾ ഭരിക്കുന്നവര് അവരുടെ ഭരണകാലഘട്ടത്തിൽ ചേഞ്ചുകൾ വരുത്തേണ്ടതുണ്ട്, ചേഞ്ച് എന്ന് പറഞ്ഞാൽ റിപ്പയറുകൾ ചെയ്യേണ്ടതുണ്ട് അതിർത്തികൾക്ക് എന്ന് കണ്ടവരെല്ലാം ആ അതിർത്തികളെ ഭംഗിയാക്കുകയും അതിനെ ഭദ്രമായി കെട്ടുകയും ചെയ്തിട്ടുമുണ്ട്. നാം ചെയ്യുന്നതായ സഹി ചെയ്യുന്നതായ വേളയിൽ മഹതിയായ ആ ഹാജർ അലൈഹിസ്സലാമിന്റെ ആ സഹിനെ ആ പ്രയത്നത്തെ സ്മരിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലെറിയാൻ പോകുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറക്കാൻ പോകുന്ന സന്ദർഭത്തിൽ മകനെ അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ചിട്ട് അറക്കാൻ പോകുന്ന സന്ദർഭത്തിൽ കല്ലെറിഞ്ഞതായ പിശാചിനെ കല്ലെറിയുക എന്നത് നിങ്ങളിപ്പോൾ എറിയുന്നത് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എറിഞ്ഞതായ അതേ പിശാചിനെ തന്നെയാണ് എന്ന ശൈലിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ മക്കയിലേക്ക് പണ്ട് യുദ്ധത്തിന് വേണ്ടി പോയതായ വേളയിൽ അഥവാ മക്ക റിപ്പബ്ലിക്കിന് വേണ്ടി പോയതായ വേളയിൽ ജാറാനത്തി എന്ന സ്ഥലത്തിൽ നിന്നിട്ട് തവാഫ് ചെയ്തുകൊണ്ട് ഉംറ ചെയ്യാൻ വേണ്ടി വന്നതായ സന്ദർഭത്തിൽ ഇൽത്തിബാ എന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നാം ഇപ്പോൾ പറയാറുള്ളത് പോലെ വലത് ഭാഗം ഒഴിവാക്കി ഇടതുഭാഗത്തെ ബന്ദ് ചെയ്ത് എഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതായ ശൈലിയാണത്. ആ ശൈലിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിച്ചതായിട്ട് ഹദീസിൽ കാണുന്നുണ്ട്. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറത്തൽ ഖളാ എന്ന് വേണ്ടി മക്കയിൽ ചെന്നതായ വേളയിൽ ബുഖാരിയിൽ കാണുന്നു മക്കയിൽ മക്ക കാഫിറുകൾ ദൂരെ നിന്ന് വീക്ഷിക്കുകയാണ്, പറയുന്നു
യസിരിബിൽ പോയിട്ട് പനി പിടിച്ച കൂട്ടരാ അതാ വന്നിരിക്കുകയാണ് എന്ന്. ഇങ്ങനെ തന്നെയാണ് ബുഖാരിയിലുള്ള ശൈലി. യസിരിബ് എന്ന് പറഞ്ഞാൽ അന്ന് പണ്ട് ഇസ്ലാമിന് മുമ്പ് ഉള്ളതായ പേരാണ് മദീനയുടെ പേര് യസിരിബി എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ യസിരിബിൽ നിന്നിട്ട് വന്നവരും യസിരിബ് പനിയും പിടിച്ച് വന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ വാത്ത റസൂലിന് കിട്ടിയത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ഷൗത്തിൽ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഷൗത്തുകളിലെല്ലാം എന്ത് ചെയ്തിരുന്നു? നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമല് നടത്തം റമല് തന്നെ മണ്ണാണ്, റമല് നടത്തം നടന്നിരുന്നു. ഈ റമല് നടത്തം മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്പീഡിൽ ഈ എക്സസൈസ് കാട്ടുന്ന രൂപത്തിൽ ആരോഗ്യമുള്ളവരാണ് എന്ന് ശരിക്ക് പ്രകടമാക്കുന്ന ശൈലിയാണത്. അൽ ഹർബു ഖുദഅ എന്നാണല്ലോ, അൽ ഹർബു ഖുദഅ. അൽ ഹർബു എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ പോരാട്ടങ്ങൾ സാധാരണ സംഭവിക്കാറുള്ളത് കൃത്രിമം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ വഞ്ചകരുടെ അല്ലെങ്കിൽ കാഫിറീങ്ങളുടെ മുശ്രിക്കുകളുടെ ആ റസൂലുള്ളാഹി ആക്ഷേപിക്കുന്ന ശൈലിക്ക് എതിരായിട്ട് ഉപയോഗിച്ചതായ ശൈലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെയ്തത്. ഇത് റസൂലുള്ളാഹി അങ്ങനെയാണ് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങി വെച്ചതായ സന്ദർഭത്തിൽ ആ ഉംറത്തുൽ ഖളാഇൽ അവർ കാണുന്ന രംഗത്തിൽ മാത്രം ചാടി എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. അഥവാ ദാറുൻ നദ്വയിലാണ് അവരിരിക്കുന്നത് ആ ഭാഗത്തിൽ കൂടി. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക റിപ്പബ്ലിക്കിന് ഹജ്ജത്തുൽ വദാഇന് വേണ്ടി മക്കയിലേക്ക് ചെന്നതായ വേളയിൽ ഈ റമല് നടത്താം കഅബയെ മുഴുവനും ചെയ്തതായിട്ട് ആണ് കാണുന്നത് ആദ്യത്തെ മൂന്ന് ഷൗത്തിൽ. അപ്പോൾ റമല് നടത്താം എന്നതിന്റെ പിന്നിൽ ഉള്ളതായ ഹജ്ജിന്റെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് തുടങ്ങി വെച്ചതെങ്കിലും ഉമർ പറയുന്നു സഹീഹ് ഹദീസിലൂടെ നമുക്കെന്താ, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നമുക്കെന്താ റസൂലുള്ളാഹി റമൽ നടത്താം അങ്ങനെ സംഭവിച്ചു അതല്ല നമ്മുടെ പ്രശ്നം, റസൂൽ ചെയ്തു എന്നതാണ്. നോക്കൂ, ഉമറുൽ ഖത്താബ് എപ്പോഴും ആ കൃത്യമായ കടുകെട്ടിയുള്ള റസൂലിനോടുള്ളതായ ഇത്തിബാ സുന്നത്ത് പ്രകടമാക്കി കാണിക്കുന്ന ശൈലിയിൽപ്പെട്ടതായ ഒരു ശൈലിയാണ് ഇത്. ഹജർ അസ്വദ് നോക്കി പറഞ്ഞതുപോലെ നമുക്കെന്താ ഇപ്പോൾ ഇത് റസൂലുള്ളാഹി മുമ്പ് കാഫിറുകളെ കാണാൻ കാട്ടിയതായ റമലല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം റസൂലുള്ളാഹി ഹജ്ജ് ചെയ്തപ്പോൾ റസൂലുള്ളാഹി ഉംറ ചെയ്തപ്പോൾ ഈ റമൽ നടന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹിനോട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഇത്തിബാ ആണിത്, അത് നാം ഒഴിവാക്കുകയില്ല, അതാണ് വേണ്ടത് എന്ന ശൈലിയിലാണ് മഹാനായ ഉമറുൽ ഖത്താബ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ റമൽ നടത്താം, അതുപോലെ തന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തവാഫ്, ആ തവാഫ് വേളയിൽ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചു. അത് റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലിയാണ്. റസൂലുള്ളാഹി ചുംബിച്ചു, റസൂലുള്ളാഹി തല നേർക്ക് നേരെ എന്ത് വെച്ചു, എവിടെ വെച്ചു, ഹജർ അസ്വദിലേക്ക് വെച്ചു, ഉമർ വെച്ചു, നേതാക്കൾ വെച്ചു, സഹാബാക്കൾ വെച്ചു. നാമും അങ്ങനെ തന്നെ സാധിക്കുമെങ്കിൽ ചുംബിക്കുക, തല അവിടെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. ഇതൊന്നും എന്തല്ല, ഇതൊന്നും ബിദ്അത്തല്ല, ഇതൊന്നും ബുദ്ധിക്ക് യോജിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുന്ന ഭാഗവും അല്ല.
അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, ഈ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്നവരും പോകാത്തവരും ചാൻസ് കിട്ടുന്നവരും ചാൻസ് കിട്ടാത്തവരുമെല്ലാം പഠിക്കേണ്ട ഭാഗമാണ് എവിടം മുതലാണ് ഇത് ആരംഭിച്ചത് എന്ന വാർത്ത. അപ്പോൾ ആ വാർത്ത പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രധാന തത്വത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതെന്താണ്? വൈദ് ബവ്വഅ്നാ ലിഇബ്രാഹീമ മക്കാൻ അൽബൈത്തി അല്ലാ തുശ്രിക് ബി ശൈആ വതഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വർറുക്അഇ സുജൂദ വദിൻ ഫിന്നാസി ബിൽ ഹജ്ജ യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യതീന മിൻ കുല്ലി ഫജ്ജ അമീഖ. ഈ വിശുദ്ധ കഅബയെ നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിച്ചതായ രംഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കഅബയെ കെട്ടിയാൽ പോരാ, മറിച്ച് 4000 വർഷങ്ങൾക്ക് മുമ്പ് വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഈ നമസ്കാരത്തിനുള്ള ബാങ്ക് പോലെ കഅബത്തിനുള്ള ഹജ്ജിനുള്ളതായ ഒരു ബാങ്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്കുന്നത്. ആ ബാങ്ക് അനുസരിച്ചിട്ടാണ് നാം സൂറത്തുൽ ഹജ്ജിലൂടെയുള്ളതായ ഈ ആയത്തിൽ ജനങ്ങളോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞു എന്നതാണ്. ഈ വിളിച്ചു പറയാൻ വേണ്ടി കയറി നിന്ന സ്ഥലത്തെക്കുറിച്ച് ചർച്ചകളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും മഷൂറായതും ഏറ്റവും സഹിയായതും എന്നും വേണമെങ്കിൽ പറയാം, സഹബാക്കൾ ഉദ്ധരിച്ചതായ വാർത്തയാണ് മഖാം ഇബ്രാഹിം എന്ന ആ കഅബം കെട്ടാൻ വേണ്ടി നമ്മുടെ കാലഘട്ടത്തിലുള്ള പോലെ ആ കാലഘട്ടത്തിൽ സി ഡി ഒന്നും ഇതില്ലല്ലോ, എന്താ പറയല്, കോണിയൊന്നുമില്ലല്ലോ. ആ കോണിക്ക് പകരം അവർ ഉപയോഗിച്ചതായ കല്ലാണ്. എന്നാൽ ചരിത്ര ഗ്രന്ഥകർത്താക്കളൊക്കെ ആ കല്ലിനെ കുറിച്ച് അത്ഭുതങ്ങളൊക്കെ പറയുന്നുണ്ട്. ആയിരിക്കാം
അത്ഭുതം അള്ളാഹു ഇബ്രാഹിമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് മുഴുവനും അത്ഭുതം തന്നെയാണ് എന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ വിശ്വസിക്കാൻ ഒരു സംശയം ഒരു യക്ഷക്കും നമുക്കില്ല, പ്രയാസവും നമുക്കില്ല. അതിൽപ്പെട്ടതാണ് ആ കല്ല് ഉയരേണ്ടി വരുമ്പോൾ ഉയരുന്നു, താഴേണ്ടി വരുമ്പോൾ താഴുന്നു എന്നൊക്കെ പറയുന്നതായ വാർത്തകൾ. ഏതായാലും അത് അബൂ താലിബ് വരേക്കും ആ കല്ലിനെ നോക്കിയിട്ട് ഇബ്രാഹിം കയറി നിന്ന കല്ലല്ലേ, അവര് ചെരുപ്പിടാതെ രൂപത്തിൽ നിന്നതായ കല്ലിന്റെ അടയാളം ഇന്ന് വരേക്കും അവിടെ കാണുന്നുണ്ടല്ലോ എന്ന ശൈലി അബൂ താലിബിന്റെ പദ്യത്തിൽ കാണാൻ സാധിച്ചു. അപ്പോൾ പണ്ട് തന്നെ അറബികൾ ആ സ്ഥലത്തെ ഇബ്രാഹിം കയറി നിന്ന കല്ലാണ് എന്ന നിലക്ക് സംരക്ഷിച്ചു വന്നതായിരുന്നു. ആ കല്ല് അല്ലാഹു സുബ്ഹാനഹു വതാല അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ ഖുർആനിലൂടെ ആ കല്ലിന്റെ വിശദീകരണം പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം കയറി നിന്നതായ ആ മഖാമിനെ നിങ്ങൾ അവിടം മുതൽ അള്ളാഹ്ക്ക് നമസ്കരിക്കുന്നതായ കഅബത്തിന്റെ മുന്നിൽ നമസ്കരിക്കാനുള്ള മുസല്ലയാക്കി മാറ്റുക എന്ന കൽപ്പന വരേക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. അപ്പോൾ അത് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല കഅബയെ കെട്ടിയ വാർത്ത പറയുമ്പോൾ, ഹജ്ജ് നിർബന്ധമായ വാർത്ത പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം, അള്ളാഹുവിന്റെ ചിഹ്നമായിട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞതായ ഭാഗമാണ് മഖാമു ഇബ്രാഹിം എന്നതായ ആ കല്ല്. അപ്പോൾ ആ കല്ല് യഥാർത്ഥത്തിൽ ഹജറുൽ അസ്വദും ഈ കല്ല് രണ്ട് കല്ലിനെ കുറിച്ച് ഹസനായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തുർമുദിയിലാണ് ഹദീസ്. ഹദീസിൽ കാണുന്നുണ്ട് ഇന്ന റുക്കുന വൽ മഖാമ യാഖൂതതാനി മിൻ യവാഖീതിൽ ജന്ന തമസല്ലാഹു നൂറഹുമ ലൗ ലം യത്മിസുഹുമ ലഅളാ മാ ബൈന അൽ മശ്രിഖി വൽ മഗ്രിബി. റുക്കുൻ അഥവാ ഹജറുൽ അസ്വദ് മഖാമ ഇബ്രാഹിം, ഈ രണ്ട് കല്ലുകൾ യഥാർത്ഥത്തിൽ കഅബത്തിന്റെ പരിസരത്തുള്ളതായ കല്ലുകൾ പണ്ട് തന്നെ അവിടെ ഉള്ളതോടുകൂടി വിമത്തെ പൂജിക്കുന്നവർ ആരാധിക്കാതെ നിന്ന് അള്ളാഹു സംരക്ഷിച്ചതായ കല്ലുകളാണത്. ആ കല്ലുകളെ കുറിച്ച് അള്ളാഹു പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ യഥാർത്ഥ സ്വർഗീയത അള്ളാഹു ഊരിയതിന്റെ ശേഷം അവിടെ ഭൂമിയിലേക്ക് ഇറക്കിയതാണ്. അത് സ്വർഗത്തു നിന്ന് ഇറങ്ങിയതായ കല്ലാണ്. പക്ഷെ അതിൽ സ്വർഗീയതയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗത്തു നിന്ന് ഇറങ്ങിയതാകുമ്പോൾ സ്വർഗീയത ഇവിടെ ഉണ്ടാകാൻ പറ്റൂല. കാരണം ഇവിടെ ജീവിക്കുന്നവർക്ക് സ്വർഗത്തിലുള്ളതായ ഒന്നും ആസ്വദിക്കാനുള്ളതായ ടൈമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അതിന്റെ ആ സ്വർഗീയത അള്ളാഹു സുബ്ഹാനഹു വതാല ഊരിയെടുത്ത ശേഷം അല്ലെങ്കിൽ മായ്ച്ച ശേഷമാണ് ഇവിടെ ഇറക്കിയത്. അതിന്റെ ആ പ്രകാശം ഉണ്ടാവുകയാണെങ്കിൽ, സ്വർഗീയത അതിൽ ശേഷിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഭൂമി ആസകലം പ്രകാശിച്ചിരുന്നേനെ, സൂര്യന്റെ ആവശ്യം വരികയില്ലായിരുന്നേനെ എന്ന് പറയും പോലെ ആ രൂപത്തിലുള്ളതായ ശൈലിയിൽ റസൂലുള്ള സംസാരിച്ചത് ഈ രണ്ട് കല്ലുകളെ കുറിച്ചാണ് എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ, ആ കല്ലുകളെ നാം പൊക്കി പറയലല്ല, പക്ഷേ അള്ളാഹിന്റെ ചിഹ്നങ്ങളെ നാം ആദരിക്കേണ്ട ശൈലികളാണ്. ആ ചിഹ്നങ്ങളെ നാം അള്ളാഹിന്റെ ചിഹ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് കൊണ്ടുവരുന്ന കാലഘട്ടം വരേക്കും ധാരാളം ബിംബാരാധകന്മാർ ഉണ്ടായിട്ട് പോലും ആ കല്ലിനെ അള്ളാഹ് ചിഹ്നമാണ് എന്ന് ഖുർആനിലൂടെ പ്രഖ്യാപിക്കാൻ പോകുന്ന കല്ലായതുകൊണ്ട്, ഖുർആൻ നമുക്ക് അറിയേണ്ട ശേഷം എന്ന തീയതി അനുസരിച്ചിട്ട് ആ കല്ലായതുകൊണ്ട് അള്ളാഹു അതിനെ ആരാധിക്കാൻ ആരെ കൊണ്ടും സംബന്ധിച്ചിട്ടില്ല, ആർക്കും സാനുവാദം നൽകിയിട്ടില്ല എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ അള്ളാഹിന്റെ ചിഹ്നമാണ് ആ കല്ല് എന്നതുകൂടി നമുക്കതിലൂടെ അറിയാം. പക്ഷെ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ അവിടെ ചെയ്യാനുള്ളത് എന്താണ്? ഈ ഹജ്ജ് ചരിത്രം പറയുന്ന വേളയിൽ ഹജറുൽ അസ്വദിനെ നമുക്ക് ഓരോ കറക്കത്തിലും സാധിക്കുമെങ്കിൽ ചുംബിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊണ്ടാണ് ആംഗ്യം കാട്ടുകയോ, നേരിട്ട് ചുംബിക്കാൻ പറ്റുകയില്ലെങ്കിൽ കൈ കൊണ്ട് തൊട്ടിട്ട് റസൂലുള്ള കാട്ടിയതുപോലെ കൈ ചുംബിക്കുകയോ ചെയ്യൽ അനുവദനീയമാണ്, സുന്നത്താണ് എന്ന് നാം പഠിച്ചു. എന്നതുപോലെ തന്നെ ഹജ്ജ് ചരിത്രത്തിൽപ്പെട്ടതാണ് ഈ മഖാം ഇബ്രാഹിമിന്റെ ബേക്കിൽ നിന്നുകൊണ്ട് രണ്ടരക്കാത്ത് ഈ തവാഫിന്റെ ശേഷം നമസ്കരിക്കുക എന്നത് നമുക്ക് ശറായി മാറുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ചിഹ്നമാണെന്ന് പറഞ്ഞതായ ആ കല്ലിനെ നാം യഥാർത്ഥത്തിൽ ആദരിക്കേണ്ടതുപോലെ ആദരിച്ച ഇനത്തിൽ പെടാൻ വേണ്ടി തന്നെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മോട് കല്ലിനെ ആദരിക്കാൻ പറഞ്ഞാൽ കല്ലിനെ ആദരിക്കുക, കല്ലിനെ ചുംബിക്കാൻ പറഞ്ഞാൽ കല്ലിനെ ചുംബിക്കുക, ഒന്നിനെയും ആരാധിക്കാൻ എന്തിനെക്കുറിച്ചും ആരാധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവകളെ ആദരിക്കലല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ മഖാം ഇബ്രാഹിമും പെട്ടു, അതിൽ ഹജറുൽ അസ്വദും പെട്ടു. ഇതൊന്നും നാം ആരാധിക്കുന്നില്ല, അതിൽ നന്മയും തിന്മയും ഉണ്ട് എന്ന് നമുക്ക് വിശ്വാസമില്ല. ആ വിശ്വാസത്തിലൂടെ എല്ലാം നാം യഥാർത്ഥത്തിൽ ഹജറത്തിൽ ഹജർ അസ്വദിനെ ചുംബിക്കുന്നതോ അല്ലെങ്കിൽ മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ വെച്ചിട്ട് നമസ്കരിക്കുന്നതോ, മറിച്ച് അള്ളാഹിന്റെ കൽപ്പന നാം നടപ്പാക്കുന്നു എന്നതാണ്. അപ്പോൾ ഹജ്ജ് ചരിത്രം പഠിക്കുന്ന വേളയിൽ നമുക്ക് ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ഹജ്ജിന്റെ ഓരോ അമലുകൾ ഖുർആനിലൂടെയും അല്ലെങ്കിൽ സുന്നത്തിലൂടെയും റസൂലുള്ള സ്ത്രീകരിക്കപ്പെട്ട സുന്നത്തിലൂടെയും വന്നതാണെങ്കിൽ അതങ്ങനെ തന്നെ നടപ്പാക്കുക എന്നതല്ലാതെ വല്ല ചരിത്രമുണ്ടോ, വല്ല കഥയുമുണ്ടോ, വല്ല അതിന്റെ പിന്നിൽ രഹസ്യമുണ്ടോ, വല്ല അസറാറുകളുണ്ടോ എന്നൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്നതുകൂടി ഈ തരണത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.
ചോദ്യം ചോദിക്കുന്നവർക്ക്, സംശയമുള്ളവർക്ക് ചോദ്യങ്ങൾ ഇനി മുതൽ ഉന്നയിക്കാം. പക്ഷേ വിഷയവുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കണം കഴിയുന്നതും. അപ്രകാരം തന്നെ അറിയുന്നതിന് മറുപടി ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചോദ്യവക്താവ് സൂചിപ്പിച്ചതായ അറഫയെക്കുറിച്ച് ഹിസ്റ്ററിക്കലായിട്ട് പഴയ സംഭവങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിലേക്ക് വന്നതായ വാർത്തകൾ മുഴുവനും ഇസ്രായേലികളിലൂടെ വന്നതായ വാർത്തകളാണ്. അത് ശരിയാവാനും ശരിയാവാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാം അറഫയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാഫിറുകളോട് വിപരീതമാകാൻ വേണ്ടി അവർ അറഫയിലേക്ക് ചെല്ലാറില്ല, അവർ മുസ്ദലിഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് സ്ഥലം വിടും. സൂര്യ ഉദയശേഷം, നാം സൂര്യ ഉദയത്തിന് മുമ്പാണ് സ്ഥലം വിടുക മുസ്ദലിഫയിൽ നിന്നിട്ട്. സൂര്യ ഉദയത്തോടുകൂടി സൂര്യോദയം കഴിഞ്ഞ ശേഷമാണ് മുസ്ദലിഫയിൽ നിന്നിട്ട് അവർ സ്ഥലം വിടാറുള്ളത് എന്നല്ലാതെ അവർ അറഫയിലേക്ക് പോകാറില്ല. അത് അവിടുന്ന് ചേഞ്ച് ആയിട്ട് അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അറഫയിലേക്ക് പോകാനും അറഫയിൽ നിൽക്കാനും അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ് നാം ഇപ്പോൾ കാട്ടുന്നത്. അത് വ്യക്തമാണ് ഖുർആനിലൂടെ. ഫൈദാ ഫൽതും മിൻ അറഫാത്ത്, അല്ലാഹ് ഖുർആനിൽ ഹജ്ജിന്റെ ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ ഒന്നര പേജോളം സംസാരിച്ച വേളയിൽ അഡ്രസ് ആയിട്ട് പറഞ്ഞതായ സ്ഥലങ്ങളാണ് അറഫ എന്നത്. മക്ക പോലെ, അപ്രകാരം തന്നെ മശ്അർ അൽ ഹറാം പോലെ, അവകൾക്കൊക്കെ അള്ളാഹു പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അറഫ എന്നതിൽ പുറമെ എന്ന് മാത്രമല്ല ഖൈറു അറഫക്കൊരു പ്രത്യേകതയുണ്ട്. മറ്റു ഭൂമി ഹറമിൽ നിന്നിട്ട് പുറത്തായതോടുകൂടി ആ ദിവസത്തിൽ ഏറ്റവും ഉത്തമമായ ദിവസം, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ അത് അറഫ ദിവസമാണ് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. അതിനപ്പുറം ആദം നബി അലൈഹി സ്വലാം ഇറങ്ങി കണ്ടതോ ഹവ്വാവുമായി കണ്ടുമുട്ടിയതോ അതൊക്കെ ഇസ്രായേലിസമാണ്. ആവാം ആവാതിരിക്കാം, അല്ലാഹു അലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായേലികളുടെ വർത്തമാനത്തെക്കുറിച്ച് പറഞ്ഞത് അത് നമ്മുടെ മതത്തിനോട് എതിരാകുന്ന കാര്യങ്ങളല്ലെങ്കിൽ നിങ്ങൾ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു കൊള്ളുക, എതിരാകുകയാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന രൂപത്തിലാണ്. അതുപോലെ തന്നെ രണ്ടുമല്ലാത്ത രൂപത്തിലാണെങ്കിൽ നാം മൗനം നിരീക്ഷിക്കുക. ഇപ്പോൾ ആദം ഇന്ത്യയിൽ ഇറങ്ങി എന്നത് ലോക പ്രസിദ്ധി ആർജിച്ചതായ സംഭവമാണ്. ആദം ഏതായാലും ഭൂമിയിലേക്ക് ഇറങ്ങി എന്ന് ഉറപ്പാണ്. ഇറങ്ങാനൊരു സ്ഥലം വേണമെന്നുള്ളത് ഉറപ്പാണ്. ആ സ്ഥലത്തിന്റെ കൂട്ടത്തിൽ ചരിത്രകാരന്മാർ പറഞ്ഞത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യ ആയിക്കോട്ടെ, നമുക്ക് എതിർപ്പൊന്നുമില്ല. റസൂല് ഉള്ള കാലഘട്ടത്തിലും അതിനു മുമ്പും അതിന്റെ ശേഷവും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ജനങ്ങൾ. റസൂല് അത് എതിർക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യാത്തതായ വാർത്തകളാണ്. അത് അതിൽ ആ ഇനത്തിൽപ്പെട്ടതാണ് ആദമും ഹവ്വാവുമായുള്ള മീറ്റാവൽ. നമുക്ക് യഥാർത്ഥത്തിൽ റസൂൽ അത്ര കാര്യം പറഞ്ഞു തന്നിട്ടില്ല. ഹജ്ജ് മാസത്തിൽ ഒരാൾ ഉംറ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ ഉംറ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ കൊല്ലം ഹജ്ജ് ചെയ്യണം എന്നാണ് എങ്കിൽ, എന്ന് മാത്രമല്ല സൗദി അറേബ്യയുടെ അകത്തുള്ള പട്ടണത്തു നിന്നാണ് ആ പോകുന്ന പോക്ക്, അപ്പോൾ ആ പോകുന്ന പോക്കിൽ തന്നെ ഹജ്ജിന് ഇഹ്റാം കിട്ടുമ്പോൾ ഉംറക്ക് ഇഹ്റാം കിട്ടുമ്പോൾ മക്കയിലേക്ക് പോയതിനു ശേഷം മക്കയിൽ തന്നെ താമസിച്ചിട്ട് ഇക്കൊല്ലത്തെ ഹജ്ജും ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി പോവുകയാണെങ്കിൽ അയാളാണ് മുത്തമത്തിയായി മാറുക. മുത്തമത്തിയായിട്ട് ഹജ്ജ് ചെയ്യുന്ന വ്യക്തിക്ക് അറവ് നിർബന്ധമാണ്. എന്നല്ലാതെ റിയാദിലോ ജിദ്ദയിലോ മദീനത്തോ ജീവിക്കുന്ന ഒരു വ്യക്തി ഹജ്ജ് മാസത്തിൽ മക്കയിൽ പോയി വെറും ഉംറ മാത്രം ചെയ്തു വരുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അദ്ദേഹം അക്കൊല്ലം ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ.
സാധാരണ ദുൽഹജ്ജ് 58-ലും അതുപോലെ അയ്യാമുത്തശ്ശേരിന്റെ രാവുകളിലും ഹാജിമാറി രാപ്പാർക്കേണ്ടത് മിനായിലാണ്. എന്നാൽ ഇപ്പോൾ മിനായിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മുസ്ദലിഫയിൽ നിന്ന് അല്പം സ്ഥലം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മിന ഒരുക്കിയിട്ടുള്ളത്. അവിടെയാണ് പലപ്പോഴും പ്രാർത്ഥനകൾ ലഭിക്കാറ്. അങ്ങനെ സ്ഥലമില്ലെങ്കിൽ ഇപ്പോൾ മിന അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് പല അത് 10-4 ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് മിനായിൽ തന്നെ താമസിക്കാൻ സൗകര്യമുണ്ടായിരിക്കാൻ മിനാക്ക് പുറത്ത് ടെന്റ് ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ അത് ഇസ്ലാമികമായി അതിന്റെ വിധി എന്താണ്? ഇത് സംബന്ധിച്ചാല് എല്ലാ ആളുകളും എത്ര അയാൾ എല്ലാ സമയത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ പറയുമ്പോൾ എല്ലാവർക്കും കൂടി അതിന്റെ വിധി മനസ്സിലാക്കിയാല് കൊള്ളാമായിരുന്നു എന്നുണ്ട്. ചോദ്യം ചോദ്യം കേട്ടോ പുസ്തക
യഥാർത്ഥത്തിൽ മിനയിൽ എന്തുകൊണ്ട് കെട്ടിടമുണ്ടായതോടുകൂടി എന്നോ അല്ലെങ്കിൽ കെട്ടിടമുണ്ടായിട്ടോ എന്നൊക്കെ ഒരു സൂചന നിങ്ങളുടെ ചോദ്യ വക്താവിന്റെ ശൈലിയിലും കേൾക്കാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അവിടെ നിങ്ങൾ കണ്ടിരിക്കാം ഈ അടുത്ത വർഷങ്ങളിലായിട്ട് ഭീമമായ വളരെ വലുതായ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പദ്ധതി അവസാനിച്ചിട്ടില്ല. അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതായ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. അത് ഗവൺമെന്റ് ചർച്ചയിൽപ്പെട്ടതായ വിഷയമാണ്. അതേസമയത്ത് ഇപ്പോൾ ഈ വർഷങ്ങളിൽ സംഭവിക്കുന്നത് മിനയിൽ സ്ഥലം തികയാത്തവർക്ക് പുറത്ത് ടെന്റ് കൊടുക്കുന്നതാണ്. അത് ഗവൺമെന്റ് പണ്ഡിതന്മാരുടെ അനുവാദത്തോടുകൂടി ചെയ്തതായതുകൊണ്ട് സഫ് യോജിച്ചു വരികയാണെങ്കിൽ പള്ളിയുടെ പുറത്താണെങ്കിലും പള്ളിയിലുള്ള സഫോടുകൂടിയാണ് സഫോട് ഈ ചേർത്തിട്ടാണ് പുറത്തുള്ള സഫ് വരുന്നതെങ്കിൽ ജമാഅത്തിന്റെ കൂലി കിട്ടും എന്നതുപോലെ മിനയുടെ അതേ ടെന്റിനോട് യോജിച്ചിട്ടാണ് മറ്റു പുറത്ത് ഉണ്ടാക്കുന്ന ടെന്റ് എങ്കിൽ അവിടെ താമസിച്ചാൽ മിനയിൽ താമസിച്ച വിധി തന്നെയാണ് എന്ന് സ്ഥലമില്ലാത്തത് കാരണത്താൽ നിർബന്ധിതാവസ്ഥയിൽ എന്ന വിധി ഇവിടുത്തെ പണ്ഡിതന്മാർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഹാജിമാർക്ക് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അവരുടെ ഹജ്ജ് സ്വീകാര്യയോഗ്യമാണ്. അവരല്ല അതിന്റെ ഉത്തരവാദികൾ. ഉത്തരവാദപ്പെട്ടവരാണ് അവർക്ക് കൊടുത്തതായ ഫത്വ. അതുകൊണ്ട് അവിടെ താമസിക്കാം. പിന്നെ സുഹൃത്ത് പറഞ്ഞ രൂപത്തിൽ അവിടെ കെട്ടിടങ്ങൾ ഭീമമായ രൂപത്തിൽ കെട്ടി വരുന്നുണ്ട്. അത് അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ടെന്റുകളൊക്കെ ഒഴിവാക്കി മിനയുടെ അകത്ത് തന്നെ എല്ലാവർക്കും താമസിക്കാൻ ചാൻസും ലഭിക്കും ഇൻഷാ
അള്ളാഹ്. മുൻകാലത്ത് വെള്ളയായിരുന്നു, പിന്നെ മനുഷ്യരുടെ പാപങ്ങൾ നിമിത്തമാണ് കടത്തുപോയതെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ചരിത്രപരമായിട്ട് ശരിയാണോ എന്നുള്ളതാണ്. സ്ലാമലൈക്കും.
നാം അല്പം മുമ്പ് പറഞ്ഞല്ലോ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നിട്ട് ഇറങ്ങിയതാണ് എന്ന്. അതുകൊണ്ട് തന്നെ അത് ഇറങ്ങുന്ന കാലത്ത് അതിന്റെ പ്രകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റിവെച്ചു. അതേസമയത്ത് അത് വളരെ വെളുത്തതാണ്, വളരെ ചെറുതും വെളുത്തതുമാണ്. ഒരു കൈ മുൻകൈയിന്റെ അത്ര വലുപ്പമേ അതുള്ളൂ. അതിൽ നാം കാണുന്നതായ ഭാഗം അത് യഥാർത്ഥത്തിൽ ചുംബിക്കുന്ന ഭാഗമാണ്. അതിന്റെ പരിസരത്തിൽ അരക്കിട്ടുകൊണ്ട് അതിനെ ഉറപ്പിച്ചതാണ്. ആ ചുംബിക്കുന്ന ഭാഗമാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഹദീസുകളിൽ കാണുന്നുണ്ട് അത് ദോഷികളുടെ പാവികളുടെ ചുംബനം കാരണത്താൽ അത് കറുത്തതാണ് എന്ന് ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. ശരിയാവാം, അതുകൊണ്ട് തന്നെയായിരിക്കാം കറുത്തിരിക്കുന്നത്. അത് ഹദീസിൽ വന്ന ഭാഗമായിട്ടാണ് എന്റെ ഓർമ്മയിലുള്ളത്.
ഞാൻ ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ സൗദി അറേബ്യയിൽ ജോലിയാണ്. അപ്പം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സമയത്തിനുള്ളിൽ പോയി വരേണ്ടതുണ്ട്. അപ്പൊ എനിക്കുള്ള സംശയം എന്താ വെച്ചാല് ഹജ്ജ് സാഹിഹമാകുന്നതിന് ഏറ്റവും അത്യാവശ്യം ഏത് കർമ്മങ്ങളിലാണ് വേണ്ടതെന്നാണ്. അതായത് രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് സഹിഹായ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അതാണ് ജോലിയുടെ അടുക്ക നമ്മൾ പോയെന്നാണ്. അപ്പൊ അത് ഹജ്ജ് സാഹിഹമാകാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട കർമ്മങ്ങൾ എന്താണെന്നാണ് ഈ സംശയം. അസ്സലാമലൈക്കും.
സുഹൃത്ത് ഉദ്ദേശിക്കുന്നത് നിർബന്ധമായ ഹജ്ജാണ് എങ്കിൽ ജോലിയുണ്ട് എന്നും മറ്റു തടസ്സങ്ങളുണ്ട് എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ഹജ്ജ് നിർബന്ധമില്ല. ഹജ്ജ് നിർബന്ധമാവൽ ഫ്രീയായി ഹജ്ജ് ചെയ്യേണ്ടതായ ദിവസങ്ങളിൽ കൃത്യമായി എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുക, ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. അതുകൊണ്ട് സുഹൃത്ത് ഉദ്ദേശിക്കുന്നത് ഹജ്ജുൽ ഫരീള എന്ന ഹജ്ജാണെങ്കിൽ, ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാത്തൊരു വ്യക്തി ഹജ്ജ് ചെയ്യുന്നതായ ഹജ്ജാണെങ്കിൽ നിർബന്ധമായിട്ടും അദ്ദേഹം നേർക്കുനേരെ അഥവാ ടൈമില്ല എന്ന് എങ്കിൽ തന്നെ ഹജ്ജിന് വേണ്ടി മാത്രം എഹ്റാം കെട്ടിയിട്ടോ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി എഹ്റാം കെട്ടിയിട്ടോ കാര്യനായിട്ട് നിർത്തം. നേരിട്ട് മിനയിലേക്ക് ചെന്നാൽ അറഫയിലേക്ക് ചെല്ലണം നിർബന്ധമായിട്ട്. അറഫയിൽ നിന്നിട്ട് പിന്നെ മുസ്ദലിഫയിൽ ചെല്ലണം, അർദ്ധരാത്രി അവിടെ താമസിക്കണം, എന്നിട്ട് മക്കയിലേക്ക് പോകണം, തവാഫ് ഇഫാദ നടത്തണം, എന്നിട്ട് ഒന്നാം ദിവസത്തെ കല്ലേർ നടത്തണം. അപ്രകാരം മറ്റു രണ്ട് ദിവസം രാപ്പാർത്തിട്ട് രണ്ട് ദിവസവും പകൽ സമയം കല്ലെറിയണം. എന്നിട്ട് കാലിനായിട്ട് എഹ്റാം കെട്ടിയ ആളാണെങ്കിൽ അദ്ദേഹം മക്കയിൽ പോയിട്ട് തവാഫ് ചെയ്തതിന്റെ ശേഷം സഹി ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുക? സഹി ചെയ്യുക. അല്ലെങ്കിൽ മക്കയിൽ വരുന്ന സമയത്ത് തന്നെ മക്കയിലേക്ക് പോയിട്ടാണ് വന്നതെങ്കിൽ ആദ്യം ഖുദൂമിന്റെ തവാഫ് ചെയ്തിട്ട് സഹി ചെയ്തതായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ശേഷം സഹി ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും തവാഫ് കാര്യനായിട്ട് എഹ്റാം കെട്ടുന്ന അഥവാ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി എഹ്റാം കെട്ടുന്ന അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി മാത്രം എഹ്റാം കെട്ടുന്ന വ്യക്തിക്ക് ഒരു തവാഫ് ഒരു സഹിയും ഒരു തവാഫും മാത്രമേ നിർബന്ധമുള്ളൂ. അത് ഷോർട്ടായി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ടൈം ഞാൻ പറഞ്ഞതുപോലെ ദുൽഹജ്ജ് മാസം 12 മഗ്‌റിബിന് ശേഷം അല്ലാതെ മഗ്‌റിബോടെയല്ലാതെ മിനിയോട് വിട വാങ്ങാൻ പാടുള്ളതല്ല. അതുവരേക്കെങ്കിലും ഒരുങ്ങിയിരിക്കണം ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ.
സൗദിയിലെ പ്രവിശ്യകളിൽ നിന്ന് ഉംറക്ക് പോകുന്ന ആളുകൾ ഒരു ഉംറ കഴിഞ്ഞിട്ടും ചെയ്യും, അവർ വീണ്ടും പിന്നെ തന്നീമിൽ പോയിട്ട് മറ്റൊരു ഉംറ ചെയ്യും. ശരിക്കും അവരുടെ മീഫാത്തിലൂടെ പോകുന്ന ആളുകളാണ്, ഒരു ഒന്നുകിൽ മദീന വൈക്കു തീരുടേപ്പേല് അല്ലെങ്കിൽ പറഞ്ഞു കാണാൻ. അങ്ങനെ ഒരു ഉംറ കഴിഞ്ഞ് ഒന്ന് റൂം പോയി കുളിച്ചിട്ട് വീണ്ടും തന്നീമിൽ പോയിട്ട് ഇറങ്ങി ചെയ്ത് ഉംറ ചെയ്തത്, ഇതിന്റെ വിധി എന്താണ്? അതുപോലെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇവിടെ സൗദി അറേബ്യയിലുള്ള ഈ തമത്തക്കാരായ ആളുകൾ, അവര് ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഇഫ്റാദായിട്ട് നിയത്തി ചെയ്യും, ഹജ്ജിന് മാത്രം നിയത്തി ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞിട്ടും ചെയ്യും, ഹജ്ജ് കഴിഞ്ഞിട്ട് അവര് ഒരു ഉംറ ചെയ്യിപ്പിക്കും, തന്നീമിൽ പോയിട്ട് ഇഹ്റാം ചെയ്താണ്ട് ഉംറ ചെയ്യിപ്പിക്കും. അപ്പൊ എന്താ രണ്ട് കാര്യം, ഹജ്ജ് ഉംറ കിട്ടുകയും ചെയ്തു, അറുപതിന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്.
തന്നീമിൽ വെച്ചിട്ട് എഹ്റാം കെട്ടി വരുന്നതായ ശൈലി യഥാർത്ഥത്തിൽ സലഫ് സാലിഹീങ്ങൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, ഇമാമിങ്ങളൊന്നും പ്രേരണ നൽകിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതേസമയത്ത് അതിന്റെ അസല് ആയിഷയെ ഉംറയ്ക്ക് വേണ്ടി റസൂൽ അയച്ചില്ലേ എന്ന അടിസ്ഥാന പ്രകാരം അത് ചെയ്യുന്നവർ മുബ്തദീങ്ങളാണെന്ന് പറയാൻ പാടില്ല എന്ന നിഗമനമാണ് പല പണ്ഡിതന്മാർക്കുമുള്ളത്. അത് ഒഴിവാക്കലാണ് വേണ്ടത്. അത് ചെയ്യൽ ശരിയല്ല എന്ന് മാത്രമല്ല, ആജിമാര് ഹജ്ജിനോട് അടുത്ത ദിവസങ്ങളിൽ ഉംറ വർദ്ധിപ്പിക്കുമ്പോൾ, ആ രൂപത്തിലുള്ള ഉംറ വർദ്ധിപ്പിക്കുമ്പോൾ അവർക്ക് ക്ഷീണമുണ്ടാകുന്നു, ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിനെ പ്രേരിപ്പിക്കാതിരിക്കണം എന്ന് മാത്രമല്ല, ഇന്നത്തെ സന്ദർഭത്തിൽ ഇന്നത്തെ യുഗത്തിലൊക്കെ തിക്കും തിരക്കും കൂടാനത് കാരണമായി തീരുന്നു എന്നീ ഭാഗത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കേണ്ടത്. പിന്നെ അങ്ങനെ ഒരാൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരാൾ നാട്ടിന്ന് വന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ സ്ഥിരമായി താമസിക്കുന്നവർക്ക് കിട്ടുന്നത് പോലെ ചാൻസ് കിട്ടുന്നില്ല എന്നത് കാരണത്താൽ ആയിഷ പണ്ട് അങ്ങനെ ചെയ്യാൻ പോയല്ലോ എന്ന രൂപത്തിൽ ഒരാൾ ഉമ്മാക്കോ മരിച്ച വാപ്പാക്കോ ഒരു ഉംറ ചെയ്യാൻ വേണ്ടി അവിടെ പോയി എന്നത് കാരണത്താൽ അദ്ദേഹം മുബ്തദി എന്ന് പറയലോ വേണ്ട, തെറ്റാണ് എന്ന് പറയലോ ശരിയല്ല എന്ന നിഗമനമാണ് ഇവിടെ ശേഖന്മാര് ഇവിടുത്തെ ഹയ്യത്തെ കിബാറുള്ള ഉലമാഅയിൽ പലരും പറയാറുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം എഹ്റാം കെട്ടാൻ വരുന്ന വഴിയിൽ ഇഫ്റാദായിട്ട് എഹ്റാം കെട്ടുന്നു എന്നതാണ്. അത് കൃത്രിമമായിട്ട് തഹായുലാണെങ്കിൽ പാടില്ല. ഇഫ്റാദ് ആയിട്ട് എഹ്റാം കെട്ടുക എന്നത് എഹ്റാമിന്റെ ഒരു കോലമാണ്, ഇസ്ലാമിൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല. അത് അധികവും ചെയ്യേണ്ടി വരിക ഹജ്ജിനോട് അടുത്ത ദിവസങ്ങളിൽ മക്കയിലേക്ക് കേരളത്തിൽ നിന്ന് വരുന്ന ലോകത്തിന്റെ എല്ലാ നാനാ തുറകളിൽ നിന്നും വരുന്നതായ ആൾക്കാരാണ്. കാരണം ഹജ്ജ് മാസം തുടങ്ങിയ ശേഷമാണ് വിശുദ്ധ കഅബയിൽ ഹജ്ജിലേക്ക് മക്കയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാം. ഇഹ്റാമിൽ തന്നെ നിൽക്കണം. എന്നിട്ട് ഹജ്ജിന്റെ അമലുകൾ പൂർത്തിയാക്കിയ ശേഷം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉംറ ആയിഷ കാട്ടിയതുപോലെ ഒരു ഉംറ ചെയ്താൽ മതിയാവുന്നതാണ്. അത് അതേ രൂപം തന്നെയാണ് ആ ഇനത്തിൽ ഉള്ളത്. അതേസമയത്ത് കരുതി കൂട്ടി തഹായുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറവെന്ന് രക്ഷപ്പെടാൻ വേണ്ടി കലയെ കൂട്ടി വന്നാളും ഉംറ വേറെ ഹജ്ജ് വേറെ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയതോടുകൂടി അത് ഇല്ലാതെയാക്കാനും പരിശ്രമിക്കുന്ന പരിശ്രമം പലരും കാട്ടാറുണ്ട്. അവർ അല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അങ്ങനെയുള്ളവരോട് നാം പറയേണ്ടത് ഈ ഹജ്ജിന്റെ ഹിസ്റ്ററി തുടങ്ങിയത് തന്നെ അറവിലൂടെയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അർക്കാൻ കൊണ്ടതിലൂടെയാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനാ അല്ലാഹു ലുഹുമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങൾ അറക്കുന്ന അറവിന്റെ ആ മാംസമോ അതിന്റെ ചോരയോ ഒന്നും തല്ല അല്ല, ലുഹുമുഹ വലാ ദിമാഉഹ, അല്ലാഹുക്ക് വേണ്ടത് നിങ്ങൾ ആ ഇബ്രാഹിം മകൻ അറക്കാൻ വേണ്ടി പോയതായ സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 ഒട്ടകത്തെ അറത്തതായ സ്ഥലത്ത് വെച്ച് അല്ലാഹനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരാടെങ്കിലും ഞാൻ അറക്കണമല്ലോ എന്ന ആ ലക്ഷ്യത്തോടുകൂടി അറവി നിർവഹിക്കുക അല്ലാഹുക്ക് വേണ്ടി എന്നതാണ്, അതാണ് അള്ളാഹ്ക്ക് ആവശ്യം എന്ന ശൈലിയിൽ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അറവിനെ പ്രേരിപ്പിക്കണം, അറവുള്ള ഹജ്ജായി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കണം. അതാണ് നമ്മുടെ സുഹൃത്തുക്കൾ അറിവില്ലാത്തവരാണെങ്കിൽ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഭാഗം.
മൂന്നിലൊരു ഭാഗം മറുത്ത ആളിനെ ഭക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് അത് ശരിയാവോ
എന്നറിയാം. കുടുംബാംഗങ്ങൾ കൂടുതലുള്ള സ്ഥലം സൗദി അറേബ്യ അല്ലെങ്കിൽ ഉദഹിയ ഭാര്യയോട് അറക്കാൻ വേണ്ടി അല്ലെങ്കിൽ മകനോട് അറക്കാൻ വേണ്ടി നാട്ടിൽ ഏൽപ്പിച്ചാൽ മതി. ഏൽപ്പിക്കുന്നോണ്ട് വിരോധമില്ല. അത് റസൂലുള്ള പറഞ്ഞ അല്ലെങ്കിൽ ഖുർആനിലുള്ള രൂപത്തിൽ മൂന്നോഹരി വെച്ചിട്ട് അവർക്ക് അവിടെ വിതരണം ചെയ്യാവുന്നതാണ്. ഓരോരി അവർ കഴിക്കുക, ഓരോരി ധർമ്മം ചെയ്യുക, ഓരോരി ഹദിയായിട്ട് നൽകുക, അത് അവർ ചെയ്താൽ മതി. നിങ്ങൾ കാശ് അയച്ചു കൊടുത്താലും മതി അവർക്ക്, അത് തെറ്റായ കാര്യമല്ല. അതിന്റെ കൃത്യമായ സമയത്തിലായിരിക്കണം. ദുൽഹജ്ജ് 10, 11, 12, 13 എന്നീ ദിവസത്തിന്റെ അകത്തായിരിക്കണം അവർ അറക്കേണ്ടതെന്ന് മാത്രം. നാട്ടിലുമാവാം ഇവിടെയുമാവാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഈ മദീനത്ത് പള്ളിയിൽ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഹ്റാബ് എന്ന രീതിയിൽ അവിടെ ഒരു അടയാളം കാണും. അവിടെ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി ആൾക്കാർ തെക്ക് തിരക്ക് കൂട്ടാറുണ്ട്. സത്യത്തിൽ അവിടെ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച സ്ഥലം എന്നത് കണക്കിലെടുത്ത് അവിടുന്ന് പ്രത്യേകിച്ച് നമസ്കരിക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക പ്രതിഫലം എന്തെങ്കിലും ഉണ്ടോ? അവിടെ ആള് തിക്ക് തിരക്കാക്കി അങ്ങനെ നിസ്കരിക്കുന്നതിന് വല്ല പുണ്യവും ഉണ്ടോ എന്നാണ് ചോദ്യത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ചോദിച്ചത് സഹോദരനെങ്കിലും മദീനയിൽ നിന്നിട്ടാണ് ഈ സംസാരം നടക്കുന്നത് എന്നതുകൊണ്ട് മറുപടി നൽകുന്നു. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തോപ്പാണെന്ന് പ്രഖ്യാപിച്ച ആ സ്ഥലത്ത് എവിടെയും നമസ്കരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ മറ്റു സ്ഥലങ്ങളിൽ നമസ്കരിക്കുന്നതിനേക്കാളും പ്രത്യേകതയുണ്ട് എന്നതിലേക്ക് റസൂൽ പറഞ്ഞതായ ആ വാക്കിൽ തന്നെ സൂചനയുണ്ട്. ആ സൂചനയിൽ പെട്ടതാണ് റസൂലുള്ളാഹിന്റെ മെഹ്റാബുള്ള ഭാഗം എന്ന നിലക്ക് ആ സ്ഥലത്ത് നമസ്കരിക്കുന്നതിന് മസ്ജിദ് നബിയുടെ മറ്റു ഭാഗങ്ങളെക്കാളും പ്രത്യേകതയുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച സ്ഥലമാവാം. ഒന്നാമത്തെ സഫിലുള്ള ഭാഗങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച സ്ഥലം തന്നെയാവാനാണ് സാധ്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ ഇത്തിബായി എന്ന നിലക്ക് റസൂൽ നടന്ന വഴിയിൽ കൂടി നടക്കാൻ വരെ പരിശ്രമിച്ചിരുന്നു മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്നിരിക്കുമ്പോൾ റസൂൽ നമസ്കരിച്ച സ്ഥലമാണ് എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ഒരാൾ നമസ്കരിച്ചാൽ അതിൽ പുണ്യമില്ല എന്ന് പറയാൻ പറ്റുകയില്ല. അത് വ്യക്തി പൂജയല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ ഇത്തിബായിന്റെ ആ പരിപൂർണ രൂപത്തിന്റെ ഒരു ശൈലിയായിട്ടാണ് ഇബ്നു ഉമറിലൂടെ നാം കണ്ടത്.
ഷാജി മൈക്കെടുക്കാത്തത് കൊണ്ടാണ് ഞാൻ മൈക്കെടുത്തത്. അത് മസ്ജിദുൽ ഹറമില് നമസ്കരിക്കുന്നത് മറ്റുള്ള പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് പ്രതിഫലമുണ്ടെന്ന് ഹദീസിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നമസ്കാരം ഫർള് നമസ്കാരം മാത്രമാണോ അല്ല സുന്നത്ത് നമസ്കാരത്തിനും ഈ പ്രതിഫലം കിട്ടുമോ എന്നാണ് ഒരു സംശയം. അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി.
ഹ ഹദീസിന്റെ ശൈലിയിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് സലാത്തുൻ എന്നതാണ്. സലാത്തുൻ എന്ന് പറഞ്ഞാൽ നക്കിറ, ഏത് നമസ്കാരം, സുന്നത്താവട്ടെ ഫറളാവട്ടെ നേർച്ചയാക്കിയതാവട്ടെ, ഏത് രൂപത്തിലുള്ള നമസ്കാരമാണെങ്കിലും നമസ്കാരം ആയാൽ മതി, അത് ആയിരത്തിൽ പരം പ്രതിഫലം കിട്ടുന്നതാണ് എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് യഥാർത്ഥത്തില് നെയ്യത്ത് പോലെയാണ്. ഒരാള് ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഈ യാത്രയിൽ ഉംറ ചെയ്യണം എന്ന് റിയാദിന്ന് ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഉദ്ദേശമുണ്ടെങ്കിൽ, ഉംറ ചെയ്യണമെന്ന ഉദ്ദേശം കാലേക്കൂട്ടി ഉണ്ടെങ്കിൽ, അദ്ദേഹം ഇഹ്റാം കെട്ടാതെ, മീഖാത്തിൽ നിന്നിട്ട് ഇഹ്റാം കെട്ടാതെ പോകാൻ പാടില്ല എന്നതാണ്. ഇനി ഉദ്ദേശം അതല്ല, ഉദ്ദേശം ജിദ്ദയിൽ ജോലിയുണ്ട്, ജോലി കഴിഞ്ഞ ശേഷം അഥവാ ചാൻസ് കിട്ടിയാൽ ചെയ്യണം, അല്ലാത്ത പക്ഷം ക്യാൻസലാക്കുക, ഇത് ഉംറ വേണ്ട, ആ രൂപത്തിലുള്ള യക്കുശക്കിലാണ് പോകുന്നതെങ്കിൽ അയാൾ ആദ്യം അയാളെ ജദ്വൽ അനുസരിച്ച്, അയാളെ പ്രോഗ്രാം അനുസരിച്ച് ആദ്യം അയാളെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന്റെ ശേഷം സൗകര്യം പോലെ എവിടുന്നാണ് ഉംറ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അവിടുന്ന് ഇറാൻ കെട്ടിയാൽ മതിയാവുന്നതാണ്. മുൻ തീരുമാനം എടുക്കരുതെന്ന് മാത്രമേ, മുൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉറച്ച തീരുമാനമാണെങ്കിൽ മീഖാത്ത് വിട്ടുകിടക്കാൻ പാടില്ല എഹ്റാമില്ലാതെ.
ഹറമിന്റെ പ്രത്യേകതയെക്കുറിച്ച് സാധാരണ മദീന പള്ളിയിൽ ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിന് പ്രതിഫലം എടുക്കും. അത് മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും വായിച്ചിട്ടുള്ളൂ. എന്നാൽ മക്കയില് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഹറം പരിസരത്തിന്റെ ഉള്ളിലുള്ള ഏത് പള്ളിയിൽ നിസ്കരിച്ചാലും 100,000 പ്രക്കാരത്തിന് പ്രതിഫലം ലഭിക്കും എന്ന് ചില പുസ്തകങ്ങളും കിതാബിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് വേറൊരു പത്രം വായിച്ചു, അതിൽ കണ്ടത് ഹറമിൽ നിസ്കരിച്ചെങ്കിൽ മാത്രമേ 100,000 ചന്ദ്ര കൂലി കിട്ടൂ എന്നുള്ളത്. അപ്പം മക്കയിലെ ഹറമിൽ ഹറം പരിധിക്കുള്ളിൽ ഏത് പള്ളി നിസ്കരിച്ചാലും ലഭിക്കുമോ, അതല്ല ഹറമിൽ തന്നെ നിസ്കരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, ഇതിലേതാണ് ശരി എന്നുള്ളത് വളരെ താല്പര്യമായിരുന്നു. പിന്നെ ഒരാള് ജാഫർ ടി എൻ പുരം മൈക്കല്ലാത്ത ഒരാള് ചോദിക്കാൻ പറഞ്ഞ ചോദ്യം, ഒരാളുടെ കയ്യിൽ കാശുണ്ട്, അയാൾക്ക് അതിന് വീടില്ല, അയാള് ആദ്യം ഹജ്ജ് ചെയ്യുമ്പോൾ വീട് വെക്കണോ എന്നുള്ളതാണ് ജാഫർത്തിയൻപോൾ ചോദിച്ച ചോദ്യമാണ്.
ജാഫറിന്റെ ചോദ്യത്തിന് ആദ്യം മറുപടി നൽകുക, അയാളല്ല മൈക്കില്ലാത്ത ആള്, യഥാർത്ഥത്തിൽ അയാള് ഹജ്ജ് നിർബന്ധമാവാൻ ആയിട്ടില്ല, അയാളെ കുടുംബവും ഭദ്രമായി ജീവിക്കാനുള്ള വീടുണ്ടാക്കിയ ശേഷം ഹജ്ജ് ചെയ്താൽ മതി, അല്ലാത്ത പക്ഷം അയാൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി വേറെ കടം വാങ്ങേണ്ടി വരും. അയാൾക്കും നമുക്കൊക്കെ വാസ്മനത്തിൽ സഹായിക്കട്ടെ. രണ്ടാമതായി എന്താ രണ്ടാമത് ചോദിച്ചു, ഹറമിന്റെ പ്രത്യേകത. അത് യഥാർത്ഥത്തിൽ മക്ക ഹറമിനെ കുറിച്ച് രണ്ടഭിപ്രായമാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ളത്. അത് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, അതിനാണ് തെളിവ് കൂടുതലുള്ളത്. അത് മക്ക ഏറ്റവും ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, അതിനാണ് തെളിവ് കൂടുതലുള്ളത്. മസ്ജിദുൽ കഅബ എന്ന റിപ്പോർട്ട് അനുസരിച്ചും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഷദ്ദു റിഹാലില്ല ഇലാ സലാസതി മസാജിദ, മൂന്ന് പള്ളിയിലേക്കല്ലാതെ യാത്ര പോകാൻ പാടില്ല നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലും, മക്കയിലേക്ക് എന്ന് വെക്കുമ്പോൾ മക്കയിലുള്ള സർവ്വ പള്ളികളും അതിൽ പെടും, മക്കയിലേക്ക് മുഴുവനും പെടും, ഒക്കെ മക്കത്തുള്ള മസ്ജിദുൽ ഹറാം അതിൽ പെടൂല, അങ്ങനെ പല തെളിവുകൾ കാരണത്താൽ കൂടുതൽ ശക്തിയുള്ള തെളിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മസ്ജിദുൽ ഹറാമായിട്ട് നിർമ്മിക്കപ്പെടുന്നതായ പള്ളി മാത്രമാണ് 100,000 പരം കൂലി കിട്ടുന്നതായ പള്ളി എന്നതാണ്. പിന്നെ ഒരു ന്യൂനപക്ഷം നേരെ വിപരീതം, ജുംഹൂറിന്റെ നേരെ വിപരീതം പറയുന്നതായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് അധികവും ഇവിടെ സുഹദ്റവയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത്. അത് തെറ്റാണെന്നുള്ള നിലക്കല്ല, അത് മർജു ഈ പണ്ഡിതന്മാരുടെ ശൈലിയിൽ അല്ലെങ്കിൽ ഉസൂലികളുടെ ശൈലിയിൽ പറയാറുള്ളത് മർജുഹായ അഭിപ്രായമാണത്. റാജിഹായ അഭിപ്രായം ഞാൻ ആദ്യം പറഞ്ഞതാണ്. റാജിഹ എന്ന് പറഞ്ഞാൽ സ്വീകാര്യോഗ്യമായ ബഹുഭൂരിപക്ഷം പറയുന്ന അഭിപ്രായമാണ് മസ്ജിദുൽ ഹറാം മാത്രമാണ് 100,000 പരം കൂലി കിട്ടുക എന്ന പള്ളി എന്നത്. അതിന്റെ നേരെ വിപരീതമാകുന്ന മർജുഹായ അഭിപ്രായമാണ് നിങ്ങൾ പറഞ്ഞതായ രണ്ടാമത്തെ ശൈലി.
ഞാനൊരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട് ഉമർ ബിൻ ഖത്താബ് പറഞ്ഞതായിട്ട് ഹറമിന്റെ അതിർത്തി എന്ന് വരെയാണ്, ആദർശം ഓൾഡ് പറഞ്ഞ രീതിയിലാണ് യമന്റെ വരെയുള്ള
പള്ളി അല്ലെ ഏതെങ്കിലും നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷത്തിൽ പരം കൂലി കിട്ടും എന്ന് പറയുന്നതിലെല്ലാം അർത്ഥമുണ്ട്.
ആദ്യം ഞാൻ പറഞ്ഞ മറുപടിയിൽ കൂടി തന്നെ മസ്ജിദുൽ ഹറാമിൽ തന്നെ നമസ്കരിച്ചാലേ മസ്ജിദുൽ ഹറാമായി കെട്ടപ്പെടുന്ന പള്ളികൾ അതിപ്പോൾ വികസിച്ച് വികസിച്ച് ഇപ്പോഴുള്ള പുതിയ വികസനം എല്ലാം അതിൽ പെടും. മസ്ജിദുൽ ഹറാമായി പള്ളിയായി കെട്ടപ്പെടണം, അതിന്റെ അകത്ത് നിസ്കരിച്ചാലേ ലക്ഷത്തിൽ പരം കൂലി കിട്ടും എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെ നിഗമനം. അതിനാണ് തെളിവ് കൂടുതലുള്ളത് എന്ന് വെക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതായ ഉമറുൽ ഖത്താബിനെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിയല്ല, അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, അവരങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്റെ അറിവനുസരിച്ചിട്ട്. പിന്നെ ആ ഇബ്നു ഉമറിനെ കുറിച്ച് പറയപ്പെട്ട ശൈലി മദീനത്തുള്ള പള്ളിയെക്കുറിച്ച് അത് സനാ വരെ നീട്ടപ്പെട്ടാൽ വരേക്കും അത് റസൂലുള്ളാഹിന്റെ പള്ളിയായി പ്രഖ്യാപിക്കപ്പെടും, അഥവാ വികസിപ്പിക്കുന്ന പള്ളിയായി വികസിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ പള്ളി തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി ഇബ്നു ഉമർ ഉപയോഗിച്ചതായ ഒരു ശൈലി കണ്ടിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ. എന്നല്ലാതെ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് സനാ വരെ എന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിയുകയില്ല, എന്റെ അറിവിലില്ലതാണ്. അതെ, നിങ്ങൾ ഈ പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതകാലഘട്ടത്തിൽ, അയാൾ മരിച്ച ശേഷമാണെങ്കിൽ അയാളെ ജീവിതകാലഘട്ടത്തിൽ പറ്റൂല. ജീവിതകാലഘട്ടത്തിൽ ഒരാൾക്ക്, ജീവിച്ചിട്ടുള്ള ആൾക്ക് ഒരാൾ ഹജ്ജ് പകരം ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് നിബന്ധന ഉണ്ട്. ഒന്ന്, ഈ ഹജ്ജ് ചെയ്യുന്ന വ്യക്തി മുമ്പ് ഹജ്ജ് ചെയ്ത ആളായിരിക്കണം. രണ്ടാമത്, അയാൾ പറഞ്ഞേൽപ്പിക്കണം നിങ്ങളെ, നിങ്ങളെ അയാൾ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിക്കണം. മൂന്നാമത്, അയാൾക്ക് സ്വന്തം തന്നെ ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള മാരകമായ രോഗമോ അല്ലെങ്കിൽ വാർദ്ധക്യ രോഗമോ പിടിപെടണം. ഇതാണ് ജീവിച്ചിട്ടുള്ളവരാണെങ്കിൽ സ്ഥിതി. അങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയെങ്കിൽ, ആ രൂപത്തിലാണെങ്കിൽ അയാൾ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അയാൾ നിങ്ങളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അയാൾക്ക് മാരകമായ രോഗമാണെങ്കിലും അയാൾക്ക് വരാൻ സാധ്യതയില്ലെങ്കിലും രോഗം കാരണത്താൽ അല്ലെങ്കിൽ വാർദ്ധക്യ രോഗം കാരണത്താൽ എങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാവുന്നതാണ്. ഇനി ഉമ്മയോ വാപ്പയോ മരിച്ചു പോയതായ ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർ സാമ്പത്തിക ശേഷിയുള്ളതോടുകൂടി ഹജ്ജ് ചെയ്യാത്ത മരിച്ചതാണ് എങ്കിലും നമുക്ക് അവരോടുള്ളതായി എഹ്സാനി എന്ന രൂപത്തിൽ, നന്മ ചെയ്യുക എന്ന രൂപത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം. ആ ഹജ്ജിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ അവര് കരുതിക്കൂട്ടി ഹജ്ജ് സാമ്പത്തിക ശേഷിയുള്ളതോടുകൂടി ഒഴിവാക്കി എന്നതിന്റെ തെറ്റ് അത് പരലോകത്തിൽ അവർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഏൽക്കേണ്ടി വരികയും ചെയ്യും. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യാം അങ്ങനെയുള്ളവർക്ക്.
അസ്ഥിയുള്ള സ്ത്രീകൾക്ക്, സ്ത്രീകൾ ഇപ്പൊ ഏറാമിലായിട്ട് വന്നു പക്ഷേ അശുദ്ധിയായി എങ്കിൽ ആ സ്ത്രീകൾക്ക് പിന്നെ ഹറമിൽ പ്രവേശിക്കാൻ പറ്റില്ല. സത്തായാലും മറുവയിലും അതിന്റെ ഇടയിൽ ഇരിക്കുക എന്ന് പിന്നെ നമുക്ക് ചങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോ അത് പള്ളിയുടെ വെക്കുന്ന ബാധകമല്ല എന്നാണ് എന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവിടെ നിസ്കരിച്ചാൽ ഒരു ലക്ഷം റക്അത്ത് അത് പള്ളിയായിട്ട് പരിഗണിക്കില്ലെങ്കിൽ അവിടെ നിസ്കരിച്ചാൽ ഒരു ലക്ഷം റക്അത്തിന്റെ പ്രതിഫലം ലഭിക്കുമോ? അതുപോലെ ആ സഫാ മർവന്റെ അണ്ടർഗ്രൗണ്ടിൽ ചില ആളുകൾ എത്തിക്കാതിരിക്കാറുണ്ട്. ഒരാൾ ഹറമിൽ എത്തിക്കാതിരിക്കാൻ നേരത്തെ നിയത്ത് ചെയ്തിട്ട് ആ സഫാ മർവന്റെ ഇടയിലുള്ള അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് എത്തിക്കാതിരുന്നാൽ ആ നിയത്ത് പൂർണ്ണമായി നിർവഹിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ആൾക്കാർക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങളാണ്. അത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി അവർ പ്രചരിപ്പിച്ചോളും.
മെൻസസുള്ള സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയുണ്ട്. പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തത് കൊണ്ടല്ല തവാഫ് പാടില്ല എന്ന് പറഞ്ഞത്, ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ് തവാഫ് പാടില്ല എന്ന് പറഞ്ഞത് എന്നതാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരുടെ നിഗമനം. അത് ഉസൈമീനൊക്കെ അങ്ങനെയുള്ള അഭിപ്രായക്കാരനാണ്. എന്നതുകൊണ്ട് തന്നെ മെൻസസുള്ളത് കൊണ്ടല്ല ഇത് തവാഫ് അല്ല സഹി ചെയ്യാൻ അനുവദിക്കപ്പെടുന്നത്. സഹി ചെയ്യണമെങ്കിൽ ശുദ്ധി വേണ്ട എന്നതുകൊണ്ടാണ്, സഹി ചെയ്യണമെങ്കിൽ ശുദ്ധി വേണ്ട എന്നതുകൊണ്ടാണ് അവിടെ സഹി ചെയ്യാൻ അനുവദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സഹി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാൽ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ സോറി നമസ്കരിച്ചാൽ അവർക്ക് ലക്ഷത്തിൽ പരം കൂലി കിട്ടുമോ ഇല്ലേ ഇല്ലേന്നുള്ളത് അത് എന്റെ അറിവനുസരിച്ചിട്ട് സഫയും മറുവയും ഹറമിൽപ്പെട്ടതല്ല എന്നതാണ് അവരുടെ പ്രഖ്യാപനം. ഇന്ന് വരേക്കും അങ്ങനെയാണ് പുസ്തകങ്ങളൊക്കെ എഴുതി കാണുന്നത്. ഹറമിൽപ്പെട്ടതല്ല എന്ന രൂപത്തിലാകുമ്പോൾ അവർക്ക് ലക്ഷം കിട്ടാൻ കിട്ടണമെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ പ്രഖ്യാപനമനുസരിച്ചിട്ട് ബിൽഡിംഗിന്റെ താഴെ വരേക്കും സഫ് എത്തുന്നത് വരെ എന്നതുപോലെ ഹറമിന്റെ അകത്ത് കടക്കാൻ ഒരു ചാൻസുമില്ല, ഹറമിന്റെ അകത്ത് പ്രവേശിക്കാൻ കഴിയൂല ആ രൂപത്തിലാണെങ്കിൽ സഫ് സഫാ മറുവയുടെ അകത്ത് വരേക്കും സഫ് എത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രതീക്ഷിക്കാം ലക്ഷത്തിൽ പരം കിട്ടുമെന്നത്. അല്ലാത്ത പക്ഷം കരുതിക്കൂട്ടി അകത്ത് സ്ഥലമുള്ളതോടുകൂടി സഫയുടെ അകത്ത് എത്തിക്കാഫിരിക്കലോ സഫാ മറുവയുടെ അകത്ത് എത്തിക്കാഫിരിക്കലോ അല്ലെങ്കിൽ അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കലോ ചെയ്യുകയാണെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ കുറയാനോ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ
ഇന്നത്തെ ചർച്ച ഹജ്ജിന്റെ ചരിത്രം ബഹുമാനനായ മുഹമ്മദ് അഷ്റഫ് മൗലവി നയിച്ച ഈ ചർച്ച നമ്മുടെ അവസാനിക്കുകയാണ്. ഏതായിരുന്നാലും ബഹുമാനനായ മുഹമ്മദ് അഷ്റഫ് മൗലവി നമ്മോട് അവസാനമായി വിഷയത്തിന്റെ ഒരു സമാപനം എന്നുള്ള നിലയ്ക്ക് നമ്മോട് സംസാരിക്കുകയും അതിനുശേഷം നമ്മുടെ ഈ ചർച്ച
അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നാം പല കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മിൽ നിന്നിട്ട് അത് ഒരു ആരാധനയായി ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരന്മാരിൽ നിന്നിട്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്തവർക്കെല്ലാം ഹജ്ജിന് വരുവാനും ഹജ്ജ് ചെയ്യുവാനുള്ള ദീർഘായസും ആരോഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ ദിവസങ്ങൾ. പുണ്യ ദിവസങ്ങളാണ് അഥവാ അള്ളാഹു അനുഗ്രഹിച്ച മാസങ്ങളാണ്, അള്ളാഹു പവിത്രത നൽകിയതായ മാസങ്ങളാണ് ദുൽഹജ്ജ മുഹറം എന്നീ മാസങ്ങൾ. ഈ മാസങ്ങളെ നാം ആദരിക്കണം. ഹജ്ജിന് വരാൻ ചാൻസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നാം ഈ മാസങ്ങളെ മറ്റു മാസങ്ങളെക്കാളും ആദരിക്കുകയും ഈ മാസങ്ങളിൽ പാപങ്ങളോ ദോഷങ്ങളോ തെറ്റുകളോ ഒന്നും തന്നെ ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കേണ്ടതും അവകൾക്ക് എണ്ണത്തിലൊന്നാണെങ്കിൽ വണ്ണത്തിൽ കെട്ടിക്കൂടും തെറ്റുകൾക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഓർമ്മയിൽ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അള്ളാഹു തീർത്ത് പറഞ്ഞതാണ് ഫലാ തുളിമു ഫീഹിന്ന അൻഫുസക്കും, ഈ പുണ്യമാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ആക്രമിക്കരുത് എന്നത്. അത് ഓർത്തുകൊണ്ട് നിങ്ങൾ അത് അതിനെ ജീവിതത്തിൽ പകർത്താൻ ഇവിടെ പരിശ്രമിക്കുക. അള്ളാഹു ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി സ്വീകരിക്കട്ടെ. ഇനിയും നന്മയിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.